السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. سهودرنگلے ഈ ഖാരിജി കക്ഷികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ വളരെ പ്രധാനപ്പെട്ട അടയാളമാണ് മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ ചീത്ത വിളിക്കലും പിന്നീട് അവരെ കാഫിറാക്കലുമെല്ലാം. അതുകൊണ്ട് ഈ IS, അൽഖായിദ അതുപോലുള്ള ഏതേത് ഭീകര കക്ഷികളുണ്ടോ അതിലേക്കുള്ള പ്രധാനപ്പെട്ട തുടക്കങ്ങളിലൊന്നാണ് ഭരണാധികാരികളെക്കുറിച്ച്, മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെക്കുറിച്ച് മോശമായി പറയുക എന്നത്. സഹോദരങ്ങളെ, ഭരണാധികാരികൾ എന്നത് അവരോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ആ വിഷയം നമ്മൾ മനസ്സിലാക്കിയിരിക്കൽ വളരെ അത്യാവശ്യമാണ്. അല്ലാഹു അവന്റെ കിതാബിൽ പറയുകയുണ്ടായി, യാ അയ്യുഹല്ലദീന ആമനു അത്തീഉ അല്ലാഹ വ അത്തീഉ റസൂൽ വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫി ഷൈഇൻ ഫറുദ്ദൂഹു ഇലാ അല്ലാഹി വ റസൂൽ ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല. إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا. الله سبحانه وتعالى برين يا أيها الذين آمنوا ومؤمنوا أطيعوا الله وأطيعوا الرسول نقل الله نيم رسول نيم نسلك وأولي الأمر منكم نقل إلى أولو الأمر نسلك نقل إلى كيغاري قرتاك نسلك فإن تنازعتم في شيء വല്ല കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അല്ലാഹുലേക്കും റസൂലിലേക്കും മടക്കുക. ഇൻ കുന്തും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, അല്ലാഹുലും യൗമുൽ ആഖിറിലും അല്ലാഹുലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ദാലിക ഖൈറുൻ, അതാണ് നല്ലത്. വഅഹ്സനു തഅ്വീല, ഏറ്റവും നല്ല പര്യവസാനവും അതാണ്. ഈ ആയത്തിൽ അല്ലാഹു അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ഉലുൽ അമറിനെയും അനുസരിക്കാൻ പറഞ്ഞു. ആരാണ് ഈ ആയത്തിൽ പറഞ്ഞ ഉലുൽ അമർ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി, മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി സഹീഹായ സനദോടെ ഇമാം തബരി അദ്ദേഹത്തിന്റെ തഫ്സീർ ഉദ്ധരിച്ചു. ഹുമുൽ ഉമറാ, അവർ ഭരണാധികാരികളാണ്. ഉമറാണ് ഭരണാധികാരികളാണ് അവർ. അതുപോലെ പിന്നീട് അവരിൽ ഉൾപ്പെടുന്നത് ആരാണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിവായത്ത് കാണാം, അഹ്ലുൽ ഫിഖ്ഹി വദ്ദീൻ, പിന്നീട് അതിൽ ഉൾപ്പെടുക പണ്ഡിതന്മാരാണ്. അപ്പൊ നോക്കൂ, ഭരണാധികാരികൾ അനുസരിക്കുക എന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധമായ ഹദീസ് നമ്മൾ കേട്ടതല്ലേ, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ, അദ്ദീനു അന്നസീഹ. ദീൻ എന്നാൽ ഗുണകാംക്ഷ പാലിക്കലാണ്, കൂറു പാലിക്കലാണ്. ആരോടാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലില്ലാഹി അള്ളാഹുവിനോട്, വലി കിതാബിഹി അള്ളാഹുവിന്റെ കിതാബിനോട്, വലി റസൂലിഹി അള്ളാഹുവിന്റെ റസൂലിനോട്, വലി അയ്മത്തിൽ മുസ്ലിമീന വ അമ്മത്തിഹിം, മുസ്ലിമീങ്ങളിലെ ഭരണാധികാരികളോട്, അവരിലെ അയ്മത്തിനോട്, അതുപോലെ അവരിലെ സാധാരണക്കാരോട്. ഇതും ഭരണാധികാരികളോട് നസീഹത്താണ് വേണ്ടത്, അവരോട് കൂറുപാലിക്കലാണ് വേണ്ടത്, അതുപോലെ അവരോട് ഗുണകാംക്ഷയാണ് വേണ്ടത് എന്നതിനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തമായ ഹദീസാണ്, പ്രസിദ്ധമായ ഹദീസാണല്ലോ ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള. മഹാനായ സഹാബി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസാണല്ലോ അത്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്തിൽ, അവിടുത്തെ അവസാന വസിയത്തുകളിൽ ഒന്നിൽ വന്നിട്ടുള്ള കാര്യമാണ്. അർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സഹാബി ഉദ്ധരിക്കുന്ന ഹദീസ് മൻഹജ്, ഈ സലഫി മൻഹജ് പറയുമ്പോൾ നമ്മൾ ഒന്നാമതായി ഉദ്ധരിക്കുന്ന ഹദീസാണത്. വാദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഇളത ബലീഗ വജലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. റസൂലുള്ളാഹി ഞങ്ങളോടൊരു ബലീഗായ, ഹൃദയത്തിൽ തട്ടുന്ന പ്രസംഗം പ്രസംഗിച്ചു. അത് കേട്ടപ്പോൾ ഹൃദയങ്ങൾ നടുങ്ങിപ്പോയി, കണ്ണുകൾ നിറഞ്ഞുപോയി. അതൊരു വിടവാങ്ങിപ്പോകുന്ന ആളുടെ ഉപദേശം പോലെയുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, യാ റസൂലുള്ളാഹ് കഅന്നഹു കഅന്നഹാ മൗഇളത് മുവദ്ദിഇൻ ഫഔസിന. നബിയെ, ഇതൊരു യാത്ര പറയുന്ന ആളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വസിയത്ത് തന്നാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉപദേശം കൊടുത്തു, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ. ഉസൈക്കും ബിത്തഖ്വല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കാൻ. തൊട്ടുടനെ പറഞ്ഞെന്താ, വസ്സമ്ഇ വത്താഅ, നിങ്ങൾ കേൾക്കുക അനുസരിക്കുക, അനുസരണയോടെ നിൽക്കുക. വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശി, നിങ്ങൾക്കുമേൽ ഒരു ഹബശിയായ, അബസീനിയക്കാരനായ, കറുത്ത വർഗ്ഗക്കാരനായ അടിമയാണ് അധികാരത്തിൽ വന്നതെങ്കിൽ പോലും. ഹദീസിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, നേരിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് മാത്രമല്ല. ഒന്ന്, യഥാർത്ഥത്തിൽ അബ്ദ് ഒരു അടിമ, അടിമക്ക് ഭരണാധികാരിയാകാൻ യഥാർത്ഥത്തിൽ യോഗ്യതയില്ല. ഭരണാധികാരിക്ക് വേണ്ട നിബന്ധനകളിൽ പെട്ടതാണ് ഒന്ന്, അയാൾ സ്വതന്ത്രനായിരിക്കണം എന്നത്. പക്ഷെ ഒരടിമ, അയാൾ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വന്നു എന്ന് കൂട്ടുക, അയാൾ എങ്ങനെയെങ്കിലും ഉള്ള ഭരണാധികാരിയെ അട്ടിമറിച്ചോ മറ്റു വല്ല മാർഗങ്ങൾ ഉപയോഗിച്ചോ അധികാരത്തിൽ വന്നു, അയാളുടെ അധികാരം സ്ഥിരപ്പെട്ടോ, പിന്നെ കേൾക്കാനുസരിക്കുക, പിന്നെ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. നോക്ക്, ഭരണാധികാരിയാകാനുള്ള നിബന്ധനകളിൽ ചിലത് ഭരണാധികാരിക്കൊത്തില്ലെങ്കിൽ കൂടി അയാളുടെ ഭരണം സ്ഥിരപ്പെട്ടോ, പിന്നെ കേൾക്കണം, അനുസരിക്കണം. കാരണം അതില്ലാതായാൽ, അയാൾക്കെതിരിൽ കുഴപ്പത്തിന് ജനങ്ങൾ ഇറങ്ങിയാൽ വലിയ പ്രശ്നങ്ങളും ഫസാദുമായിരിക്കും അത് മുഖേന ഉണ്ടാവുക. അതാണ് അതിന്റെ കാരണം. എല്ലാം കാര്യങ്ങൾ കീഴ്മേൽ മറിയും, അരാജകത്വമുണ്ടാകും, ജനങ്ങളുടെ സ്വത്തിനോ ജീവനോ അവരുടെ അഭിമാനത്തിനോ ഒന്നിനും യാതൊരു സുരക്ഷയും ഉണ്ടായിരിക്കുകയില്ല. ഇതതിലെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉപദേശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. റസൂലുള്ള പറഞ്ഞു, മൻ കരിഹ മിൻ അമീരിഹി ഷൈഅൻ ഫലിയസ്ബിർ, ആരെങ്കിലും തന്റെ ഭരണാധികാരിയിൽ നിന്ന്, അമീറിൽ നിന്ന് അയാൾക്ക് വെറുപ്പുണ്ടാക്കുന്ന വല്ലതും കണ്ടാൽ, ഫലിയസ്ബിർ, അയാൾ ക്ഷമിക്കുക, സബ്ര് കൈക്കൊള്ളുക, ക്ഷമിക്കുക. ഫഇന്നഹു മൻ ഖറജ മിന സുൽത്താനി ശിബ്രൻ മാത മീതത ജാഹിലിയ. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹദീസാണ്. ആരെങ്കിലും സുൽത്താനിൽ നിന്ന്, അയാളിൽ നിന്ന് പുറത്തേക്ക് പോയാൽ, അയാളുടെ അധികാരം എനിക്ക് ബാധകമല്ല എന്ന രൂപത്തിൽ മുസ്ലിമായ ഭരണാധികാരിയിൽ നിന്ന് അയാൾ പുറത്തു പോയാൽ, മാ സമീതത ജാഹിലിയ, അയാൾ മരിക്കുക ജാഹിലിയത്തിന്റെ മരണമാണ്, ജാഹിലിയത്തിന്റെ മരണമാണ് അയാൾ മരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അത് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിമിന്റെ തന്നെ സഹീഹിലുള്ള മറ്റൊരു ഹദീസ് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യകൂനു ബഅദി അഇമ്മതുൻ ലാ യഹ്തദൂന ബിഹുദായി ولا يهتنون بسنتي وسيقوم فيهم رجال قلوبهم قلوب الشياطين في جثمان انس. نكون صلى الله عليه وسلم دواك النبي പറയുന്നു, يكون بعدي ائمه, എനിക്ക് ശേഷം ചില ഭരണാധികാരികൾ വരും, എനിക്ക് ശേഷം ചില ഭരണാധികാരികൾ വരും. لا يهتدون بهداي, എൻടെ നേരായ മാർഗ്ഗം അനുസരിച്ചിട്ടല്ല അവർ നീങ്ങുക, എൻടെ സന്മാർഗ്ഗം അനുസരിച്ച് നീങ്ങാത്ത ഭരണാധികാരികൾ ചിലർ വരും. വലയസ്തന്നൂന വിസുന്നച്ചി, എന്റെ ചര്യ അത് സ്വീകരിക്കാത്തവർ, അങ്ങനെയുള്ളവർ വരും. മാത്രമോ, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറയുന്ന നോക്ക്, എങ്ങനത്തെ ഭരണാധികാരികൾ, വസയഖൂമു ഫീഹിം റിജാലുൻ, അവർക്കുമേൽ ഭരണാധികാരികളായി വരും ചിലർ, ഖുലൂബുഹും ഖുലൂബു ശയാത്തീൻ, അവരുടെ ഹൃദയങ്ങൾ പിശാചിന്റെ ഹൃദയങ്ങളാണ്, ശൈത്താന്റെ ഹൃദയമുള്ള ചില ഭരണാധികാരികൾ വരും. സിജുസ്മാനി ഇൻസിൻ, മനുഷ്യന്റെ ശരീരത്തിൽ അത്രയും വൃത്തികെട്ട ഭരണാധികാരികൾ നിങ്ങൾക്ക് വരാനിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖുൽതു, ഞാൻ ചോദിച്ചു, കൈഫ അസ്നഉ യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇൻ അദ്റക്തു ദാലിക്, ഞാൻ ആ കാലത്ത് ജീവിച്ചാൽ. നോക്കണം സഹാബിയുടെ ചോദ്യം. ഇന്നുള്ള ചില ആവേശക്കാരും വികാരജീവികളുമാണ് അന്ന് ഉണ്ടായിരുന്നെങ്കിലും അവൻ അപ്പൊ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാവും എന്താ ചെയ്യണം. ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിക്കുക, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ എന്താണ് അപ്പൊ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തസ്മഉ വതുതീഉ ലിൽഅമീർ, നീ ഭരണാധികാരി അയാളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക, അയാളെ നീ അനുസരിക്കുക. വഇൻ ദുരിബ ളഹ്റുക്, നിന്റെ മുതുകിന് അടികിട്ടിയാലും, വഉഖിദ മാലുക്, നിന്റെ സമ്പത്ത് കവർന്നെടുക്കപ്പെട്ടാലും, നിന്റെ സമ്പത്ത് അന്യായമായി അയാൾ എടുത്താലും, ഫസ്മഉ വഅതിഉ, നീ കേൾക്കുക അനുസരിക്കുക. ഇമാം മുസ്ലിമിന്റെ സഹീഹിലുള്ള ഹദീസാണ്. നോക്കൂ സഹോദരൻ, ഇതിലും വ്യക്തമായി എന്താണ് വേണ്ടത്? ഇതിലും വ്യക്തമായി ഭരണാധികാരികളെ കുറിച്ച് എന്തു വേണം? വളരെ വ്യക്തമാണ്. കാരണം നേരായ ബുദ്ധി അള്ളാഹു തന്നിട്ടുള്ള ആർക്കും മനസ്സിലാവും. കാരണം അതിന്റെ പിന്നിൽ വലിയ കുഴപ്പങ്ങളുണ്ട് ഇതിനെതിരായി പ്രവർത്തിച്ചാൽ. നോക്കൂ, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിന്റെ മുതുകിന് അടിയിട്ടിയാലും, നിന്റെ സ്വത്ത് കവർന്നെടുക്കപ്പെട്ടാലും എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഭരണാധികാരി ചിലപ്പോ അക്രമിയാണെന്ന് ആളുകൾ പറഞ്ഞേക്കും, ജനങ്ങൾ പറയും, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്. നമുക്ക് വ്യക്തിപരമായ അനുഭവമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഇതോ, ഈ അക്രമമോ, ഇത് വ്യക്തിപരമായി ബോധ്യപ്പെട്ട കാര്യമാണ്. കാരണം അവനവന്റെ സ്വത്ത് കവർന്നെടുക്കപ്പെട്ടു, അയാൾ അന്യായമായി പിടിച്ചുകൊണ്ടുപോയി, അവനവന് ദ്രോഹിക്കപ്പെട്ടു, ശരീരം ദ്രോഹിച്ചു സുൽത്താൻ. സ്വന്തം ബോധ്യമായ കാര്യമാണ്, ഇനി വേറെ ആരും പറഞ്ഞിരേണ്ട കാര്യമില്ല. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാനും അനുസരിക്കാനും പറയുന്നത്. കേൾക്കാനും അനുസരിക്കാനും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എതിരാകാത്ത കാര്യത്തിലാണ്. അള്ളാഹുവിനെതിരായ കാര്യം ഭരണാധികാരി പറഞ്ഞാൽ അയാളെ അനുസരിക്കാൻ പാടില്ല. ആരെ അനുസരിക്കരുത്? ലാ ഫാഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, പടച്ച റബ്ബ് പറഞ്ഞതിനെതിരിൽ ആരെയും അനുസരിക്കാൻ പാടില്ല. പക്ഷെ കുഴപ്പമുണ്ടാക്കാൻ പാടുണ്ടോ? പാടില്ല. അയാൾക്കെതിരെ ജനങ്ങൾ ഇളക്കിവിടുന്ന വാക്കോ പ്രവൃത്തിയോ പാടുണ്ടോ? പാടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫസ്മ വാത്യ, നീ കേൾക്കുക അനുസരിക്കുക. സ്വന്തം നേരിട്ട് അയാളിൽ നിന്ന് മോശ അനുഭവം ഉണ്ടായാലും, ഇന്നത്തെ സ്ഥിതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മുസ്ലിമീങ്ങളായ പല ഭരണാധികാരികളെ കുറിച്ചും അവിടെയാണ് തുടക്കം. സഹോദരങ്ങളെ, ദാഇഷിന്റെ ഐഎസിന്റെ തുടക്കം എന്താ? പെണ്ണുങ്ങളോട് ജക്കാവ് ഇരിക്കണമെന്ന് പറയല, സംഗീതം കേൾക്കൽ ഹറാമാണെന്ന് പറയല, ആണും പെണ്ണും കൂടിക്കലരുതെന്ന് പറയരുത്. സഹോദര, ഈ യഥാർത്ഥ ദാഇഷികളുടെ യഥാർത്ഥ വാദം, അത് മൂടി വെക്കാനുള്ള ചില വൃത്തികെട്ട ആളുകളുടെ ശ്രമമാണത്. ഇതുപോലത്തെ പൊക്കി പിടിച്ചിട്ട് ഇതാണ് ദായിഷ് എന്ന് പറയാ. സഹോദര, ഇത് ദായിഷിയാണെങ്കിൽ നീ തന്നെ വലിയ ബഹുമാനിക്കുന്ന എത്രയോ ഉലമാക്കളുണ്ടല്ലോ, അഹ്ലുസുന്നത്തിന്റെ മഹാന്മാരായ കഴിഞ്ഞ കാലത്തെയും ഇക്കാലത്തൊക്കെ പണ്ഡിതന്മാർ, അവരുടെ അവരിൽ നിന്നുള്ള ഉദ്ധരണികൾ എത്ര വേണം നിനക്ക്? എത്ര വേണം? എത്ര വേണം? ആയിരക്കണക്കിന് ഉദ്ധരണികൾ മുന്നിത്തറാം. അവർക്ക് ദായിഷാണെന്ന് പറയോ? അവരെ കയ്യസ് ആണെന്ന് പറയുമോ? അപ്പൊ സഹോദരങ്ങൾ, ഇതുപോലത്തെ വിഷയങ്ങൾ പൊക്കി പിടിച്ചിട്ട് താടി വളർത്തിയാൽ അവൻ ഐഎസ് ആണ്, അവൻ എന്താണ്, അവന്റെ സ്ത്രീകളെ നക്കാവ് ധരിച്ചാൽ ഐഎസ് ആണ്, അവൻ ചില കാര്യങ്ങളിലൊക്കെ നിഷ്കർഷത പാലിച്ചാൽ അവൻ ഐഎസ് ആണെന്ന് പറയുന്നത്, ഇത് മൂടി വെക്കാനുള്ള ശ്രമമാണ്. അത് നമുക്ക് വ്യക്തമാണ്. അതുകൊണ്ടാണ് പഴയ സിനിമക്കാരൊക്കെ ചാനലിൽ കയറി നരങ്ങി ചാനലിരുന്ന് ഞെളിഞ്ഞിരുന്ന് പറയുന്നത്, കണ്ടോ ഇവര് പിന്നെ ഇങ്ങനെ പറയുന്നവരാണ്, ഇഖ്തിലാത്ത് പാടില്ല എന്ന് പറയുന്നവരാണ്, ദായിഷാണ്. ആ ഇവര് അതുപോലെ, ഇവര് സംഗീതം പാടില്ലെന്ന് പറയുന്നവരാണ്, ദായിഷാണ്. പറയുന്ന ആരാ? സിമി ഉള്ളിലാണ്. ഇത് സിമി മാഞ്ഞു പോയോന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. സിമിയുടെ മൗദു ഇത് പഠിപ്പിച്ച, സയ്യിദ് ഖുത്ബ് പഠിപ്പിച്ച ആശയം ഉള്ളിൽ വെച്ചിട്ട് സലഫിയത്തിന് നേരെ ചൂണ്ടിട്ടുവാൻ പറയാണ്, ഏത് ഇതാണ് ദായിഷെന്ന്. ദായിഷിന്റെ അസ്ലി ഇതാണ് സഹോദര. നീ എത്ര പിന്നെ നിന്റെ സ്ത്രീകൾ നഖാബ് ധരിച്ചാലും, നീ എന്ത് ഈ പറയപ്പെട്ട ഹറാമുകളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാലും, ദായിഷിനെ സംബന്ധിച്ചിടത്തോളം ഇതാ ഭരണാധികാരികൾക്കെതിരിൽ അവൻ സംസാരിക്കും, അവൻ സംസാരിക്കും, അവനവർക്കെതിരിൽ ജനങ്ങളെ ഇളക്കിവിടും. എന്താണ് കാരണം? ദായിഷിന്റെ അസ്ലിത. അപ്പൊ ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഭരണാധികാരികൾ, അവർ അവരെ കുറിച്ച് കേൾക്കുന്ന, അവരെ കുറിച്ച് ഇങ്ങനെ അശരീരി പോലെ കേൾക്കുന്ന ആരാണെന്ന് പറഞ്ഞതെന്നറിയാത്ത, അല്ലെങ്കിൽ കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന, പത്രങ്ങളിലും മീഡിയയിലൊക്കെ കാര്യം വന്ന് ആളുകൾ ഭരണാധികാരികളെ ചീത്ത വിളിക്കാറ്. സൗദിയെ ചീത്ത, ഇമാറാത്തിനെ ചീത്ത, ബഹ്റൈനെ ചീത്ത, കുവൈത്തിനെ ചീത്ത, ഖത്തറിനെ ചീത്ത, ഇങ്ങനെ ഭരണാധികാരികളെ ചീത്ത വിളിക്കാൻ ഇന്ന് ആളുകൾക്കുള്ള മാനദണ്ഡം എന്താ? ജനങ്ങളൊക്കെ പറഞ്ഞ, ആരോ പറഞ്ഞ കഥകൾ, അല്ലെങ്കിൽ ചാനലിൽ വന്നത്, പത്രത്തിൽ വായിച്ചത്, അവൻ നേരിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് നോക്ക്, നിന്റെ സ്വത്ത് കവർന്നെടുക്കപ്പെട്ടാലും നിന്റെ മുതുകിനടി കിട്ടിയാലും നീ കേൾക്കുക, അനുസരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അവരെ വിശേഷിപ്പിച്ച എന്താ? മനുഷ്യന്റെ ശരീരത്തിൽ ഷൈത്താന്റെ ഹൃദയമുള്ളവർ, അത്രയും വൃത്തികെട്ട ആളുകൾ വരും. എന്നാൽ പോലും ഇങ്ങനെയാണെങ്കിൽ ഏറെ നന്മകൾ ചെയ്യുന്ന, അള്ളാഹുവിന്റെ ബൈത്തുകൾ പരിപാലിക്കുന്ന ഒരുപാട് ഖൈറുകളുള്ള, ആ ഖൈറൊക്കെ വളരെ ഉറപ്പുള്ളതാണ്. പറയുന്ന തിന്മകളാകട്ടെ പലതും കഥകളാണ്, പലതും ഉറപ്പുള്ളതല്ല. ഇനി തിന്മ എന്തുണ്ടായിക്കോട്ടെ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഇപ്പറഞ്ഞ അളവിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇല്ലാന്ന് ഉറപ്പാം. ഈ അളവിൽ എത്തിയാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരികളെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. അത് ഇയാദ് ഇബ്നു കന്ന് എന്നു പേരുള്ള സഹാബി റിവായത്ത് ചെയ്യുന്നു. ഇമാം അഹ്മദ് തന്റെ മുസ്നദിൽ ഉദ്ധരിച്ച, ഇമാം ഇബ്നു അബി ആസിം തന്റെ അസ്സുന്നയിൽ ഉദ്ധരിച്ച, ഇമാം നാസിറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞ ഹദീസിൽ കാണാം. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ അറാദ അൻ യൻസഹ ലിദി സുൽത്താനിൻ ഫി അംരിൻ ഫലാ യുബ്ദിഹി അലാനിയ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും ഒരു ഭരണാധികാരിയെ, സുൽത്താനുള്ള അധികാരമുള്ള ഒരാളെ ഉപദേശിക്കാൻ, അയാൾക്ക് നസീഹത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഫി അംരിൻ വല്ല കാര്യത്തിലും, ഫലാ യുബ്ദിഹി അലാനിയ, അയാളത് പരസ്യമായി ചെയ്യരുത്. ഭരണാധികാരിയെ ഉപദേശിക്കേണ്ടത് മിമ്പർമ കയറിയിട്ടല്ല. ഈ നാളുകൾക്ക് ആവേശം എന്താണ്? മിമ്പർമ കയറി ഭരണാധികാരിയെ ചീത്ത വിളിച്ചാൽ അയാള് റസൂലുള്ള പറഞ്ഞ അമ്രും ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നടപ്പിലാക്കിയ സൂപ്പർ ഹീറോ ആണ്. ബാക്കിയുള്ളവരൊക്കെ പേടിച്ച് സുൽത്താന്റെ ഉലമാ ഉസുൽത്താൻ മൗദൂദി പഠിപ്പിച്ചതാണത്. ഉലമാ ഉസുൽത്താൻ ആരുടെ വാക്കാ? മൗദൂദിയുടെ സയ്യിദ് ഖുത്ബിന്റെയും വാക്കാൻ. നിങ്ങളിതൊക്കെ മൂടി വെച്ചിട്ട് ഞങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ദായിച്ചാണെന്ന് പറഞ്ഞാൽ നമ്മളിതൊക്കെ പൂട്ടിപ്പോകുന്നു വിചാരിച്ചോ? മൗദൂദിസ്റ്റുകളും ഖുത്ബികളും അയാളുടെ വാക്കാണത്, സുൽത്താന്റെ ഉലമാക്കൾ എന്നത്. സുൽത്താന്റെ ആളുകൾ, സഹോദര, സുൽത്താന്റെ ആളാ ദീന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ പല വഴിയുണ്ട് ഭരണാധികാരികൾ അടുപ്പക്കാരാകാൻ. ദീന് പഠിക്കണം, കഷ്ടപ്പെട്ട് ഈ ദീനിന്റെ അതീവ വിജ്ഞാനങ്ങൾ, ദീനിന്റെ പഠിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള വിജ്ഞാനങ്ങൾ എത്രയോ വർഷങ്ങൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സുൽത്താന്റെ ആളാവാൻ ബുദ്ധിയുള്ളതെങ്കിൽ വർത്താനം പറയും. സുൽത്താന്റെ ആളാൻ എന്തൊക്കെ വഴിയുണ്ട്? ഇതൊക്കെ പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ സുൽത്താന്റെ ആളാവാൻ വേണ്ട എന്തൊക്കെയാണെന്ന് പഠിക്കാനും ബുദ്ധി അവർക്കുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഉലമാക്കളെ കുറിച്ച് മോശം വിചാരം. സയ്യിദ് ഖുത്ബ് പറഞ്ഞെന്താ? എന്താ സയ്യിദ് ഖുത്ബ് പറഞ്ഞത്? ഒരു ആലിമിനെയും ഞങ്ങൾ സ്വീകരിക്കുകയില്ല, യുദ്ധമുഖത്ത് ഞങ്ങളുടെ കൂടെ ഉള്ള ആലിമിന്റെ അല്ലാതെ. മിണ്ടാതിരിക്കുന്ന ആലിമിന്റെ വാക്ക് ഞങ്ങൾക്ക് വേണ്ട. സയ്യിദ് ഖുത്ബിന്റെ വാക്ക് തെളിവുണ്ട് സഹോദരൻ, വെറുതെ അല്ല. അയാളുടെ ഫിളാലിൽ ഖുർആൻ, ഖുർആന്റെ തണലിൽ, മലയാളത്തിലുണ്ടല്ലോ. സയ്യിദ് ഖുത്ബിന്റെ ഒരു സാധനം മലയാളത്തിൽ ഇല്ലാതില്ല. പരിഭാഷപ്പെടുത്തിയ വലിയ വലിയ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇന്ന് നമ്മളെ ചൂണ്ടിയിട്ട് പറയുന്നു സലഫി ഭീകരർ, സലഫി ജിഹാദികൾ. സഹോദരങ്ങളെ, നമ്മൾ ഇത് നമുക്ക് നേരെ വന്നപ്പോ ഈ ചുമട് വേറെ ആരുടെയെങ്കിലും തലയിലിടാ എന്നുദ്ദേശിച്ചു പറയുന്നതല്ല. വല്ലാഹി അള്ളാഹുവാണ്, അള്ളാഹുവാണ് സത്യം. ഈ ബൈത്ത് ആരുടെ ബൈത്താണോ, ജനങ്ങൾ അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്ന മസ്ജിദുകൾ ആരുടെ ബൈത്തുകളാണോ, ആ റബ്ബ് തന്നെ സത്യം. ഈ തീവ്രവാദത്തിന്റെ ചുമട് ആരെങ്കിലും ചുമലിലിടാൻ വേണ്ടി, തലയിലിടാൻ വേണ്ടി നമ്മൾ പറയുന്നതേ അല്ലത്. അള്ളാഹുലേക്ക് നമ്മൾ അഭയം തേടുന്നു അങ്ങനെ ദുൽമ ചെയ്യുന്നതിൽ. അത് ദുൽമാണ്, അനീതിയാണ്, അക്രമമാണ്. ദുൽമ ചെയ്യാൻ പാടില്ല. ദുൽമ ഇരുട്ടാൻ മദ്ലൂമിന്റെ ദുആ നമുക്ക് എതിരായി വരും. മരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ കുറിച്ച് വേണ്ടാത്തത് പറയരുത്. ബിദഅത്തിലേക്ക് ഇതുപോലെ ക്ഷണിച്ച ആളുകളുടെ ബിദഅത്തിൽ നിന്ന് ജനങ്ങളെ താക്കീത് ചെയ്യാൻ വേണ്ടി പറയാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കരുത് ഇത് നമുക്ക് നേരെ തിരിഞ്ഞപ്പോ നമ്മളെ ഒരു പ്രത്യേക സലഫി ആണെന്ന് പറഞ്ഞ് ചാനലിലും ഇതിലൊക്കെ ന്യൂസ് വന്നപ്പോ ഇത് ആരെങ്കിലും തലയിലിടാൻ വേണ്ടി പറയണല്ല. ഈ അവസരങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറയുന്നത് ഇത് മൗദൂദിസമാണ്. ആധുനിക കാലത്ത് ഇത് തുടങ്ങിയത് അബുൽ അലാ മൗദൂദിയാണ്. അയാളത് മുജ്മലായി തുടങ്ങി, അഥവാ ഒരു പ്രത്യേക ഒരു പ്രയോഗവൽക്കരിക്കുക എന്ന തലത്തിലേക്കൊന്നും എത്താത്ത രൂപത്തിൽ ആശയം അത് പിടിപ്പിച്ചു. അയാളുടെ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെട്ട വാക്കുകൾ സയ്യിദ് ഖുത്ബ് സ്വീകരിച്ചു. സയ്യിദ് ഖുത്ബ് നല്ല അദീബായിരുന്നു എന്ന് പറഞ്ഞാൽ സാഹിത്യകാരനായിരുന്നു. സയ്യാലായ കലമായിരുന്നു അയാളുടേത്. നല്ല ഒഴുകുന്ന വാക്കുകൾ. ഈ കഴിവ് ഉപയോഗിച്ച് അയാൾ ഒന്നാകെ അയാളുടെ പുസ്തകങ്ങളിലൂടെ ഈ വിഷയം പ്രചരിപ്പിച്ചു. അതെ, വഴിയടയാണെങ്കിൽ അല്ല, അലാമു ഫിത്തരീഖ് അല്ലെങ്കിൽ അലാമു തരീഖ്, ഫി ളിലാലിൽ ഖുർആൻ തുടങ്ങിയവരുടെ പുസ്തകങ്ങൾ എല്ലാം മലയാളത്തിലുണ്ട്. എല്ലാ മലയാളത്തിൽ അമീറുമാരും അസിസ്റ്റന്റ് അമീറുമാരും അതെ റുക്കുനും കാർക്കൂനും അരക്കൂനും ഒക്കെ പരിഭാഷപ്പെടുത്തിയ എമ്പാടും പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്. ആരതാ സയ്യിദ് ഖുത്ബിന്റെ. ഇതാണ് സഹോദരങ്ങൾ ഇതിന്റെ അസലി. ഇതാണ് പണ്ഡിതന്മാരൊക്കെ ഇതൊക്കെ ഭരണാധികാരിക്കെതിരിൽ തിരിയാൻ പാടില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരെല്ലാം ആരാ? ഉലമാ സലാത്തീൻ, സുൽത്താന്റെ ഉലമാക്കൽ, ഡോളറിന്റെ ഉലമാക്കൽ, ഹയദിന്റെയും നിഫാസിന്റെയും ഉലമാക്കൽ. ഇതൊക്കെ ഹയദും നിഫാസ് അതൊക്കെയാണ് അവരുടെ വിഷയം. അല്ലാതെ അവർക്ക് എന്തല്ല, അവർക്ക് ദീനിന്റെ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വിഷയമല്ല എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് മൗദൂദിയും സയ്യിദ് ഖുത്ബുമാണ്. അപ്പൊ നോക്കി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും സുൽത്താനുള്ള വല്ല സുൽത്താനുമുള്ള അധികാരമുള്ള ഒരാളെ നസീഹത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എപ്പോഴാണ് നസീഹത്ത് കൊടുക്കുക? തെറ്റ് കണ്ടാലാ, ഭരണാധികാരിയുടെ തെറ്റ് കണ്ടാൽ അയാൾ ഉപദേശിക്കാൻ ആരെങ്കിലും തീരുമാനിച്ചോ, ഫലയുബ്ദിഹി അലാനിയ, പരസ്യമായി അത് ഒളിവാക്കരുത്, അള്ളാഹിന്റെ റസൂലിന്റെ വാക്കാണ്. എന്നിട്ട് മിമ്പർമ കയറി ആരെങ്കിലും പറഞ്ഞ് അയാളെ ആ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നീക്കുകയോ ചെയ്താൽ അതാ ഇറങ്ങുന്നു കുറെ ആളുകൾ, അതിന്റെ വീഡിയോ ഉണ്ടാക്കി അതിന് അങ്ങനെ പ്രചാരണം കൊടുത്തു, കുറെ സാധുക്കൾ ഇതിങ്ങനെ കിട്ടി ഷെയർ ചെയ്യാണ്. ഇന്നാള് അയാള് ബിംബറിൽ വെച്ച് അയാൾ ധീരമായി പ്രതികരിച്ചു. ബാക്കിയുള്ളവരൊക്കെ പേടിച്ചിട്ട് സുൽത്താന്റെ റിയാല് കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കുന്ന ആളുകൾ. ഇത് സഹോദരങ്ങളെ, വിവരക്കേട്, ജനങ്ങളുടെ വിവരക്കേട് ഇവർക്ക് നന്നായിട്ട് അറിയാം. ജനങ്ങളുടെ വിവരക്കേട് മുതലെടുത്തുകൊണ്ടാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്നത്. ജനങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെന്നറിയാം, എന്ത് കിട്ടിയാലും വിശ്വസിക്കും, ആർക്കും വാട്സപ്പിൽ എന്തും വിടാലോ. റസൂലുള്ളാഹിന്റെ വാക്ക് ഇതാ സഹോദര, നിന്റെ നേതാവിന്റെ വാക്ക്, ഒരു സുൽത്താനിൽ നിന്ന് വല്ല തെറ്റും കണ്ടാൽ ഫലയുബ്ദിഹി അലാനിയ, പരസ്യമായി ഒളിവാക്കരുത്, വലാക്കിൻ മറിച്ച് ലിയഹുദ് ബിയദിഹി, അയാളുടെ കൈപിടിക്കട്ടെ, സുൽത്താന്റെ കൈപിടിക്കട്ടെ അയാൾ, ഫയഹ്ലു ബിഹി, എന്നിട്ട് അയാളുമായി ഒറ്റക്കിരിക്കട്ടെ, ഫഇൻ ഖബില മിൻഹു ഫദാക്, അങ്ങനെ ഒറ്റക്ക് രഹസ്യമായി അയാൾ ഉപദേശിച്ച അയാൾ സ്വീകരിച്ചാൽ ശരി, നിനക്കതിന്റെ കൂലി കിട്ടി, നിന്റെ ബാധ്യത നീ നിറവേറ്റി. ഇനി അയാൾ സ്വീകരിച്ചില്ലെങ്കിലോ, ഉപദേശകൻ അവന്റെ ബാധ്യത നിറവേറ്റിയിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, റസൂൽ സുൽത്താന്റെ ആലിമാണോ? പറയണം പറയണം. റസൂൽ സുൽത്താന്റെ ആലിമാണോ? റസൂൽ ഡോളറിന്റെ ആലിമാണോ? അള്ളാഹുന്റെ റസൂൽ ആരെ പേടിച്ചിട്ടാണ് ഇത് പറഞ്ഞത്? ഈ ഉപദേശമാണ് സഹോദര വലമാക്കൾ സ്വീകരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ആവേശ കമ്മിറ്റിക്കാർ പത്രം വഹിച്ചിട്ട് കണ്ടോ, സൗദി ചെയ്തത് കണ്ടോ, UAE ചെയ്തത് കണ്ടോ എന്ന് പറഞ്ഞ് ഇവൻ ഇവന്റെ കയ്യിൽ ഒരു പഞ്ചായത്തിന്റെ ഭരണം കിട്ടി നോക്കണം, അപ്പൊ അറിയാം ഇവൻ എങ്ങനെ ഇരിക്കുന്നുള്ളത്. ഇവന്റെ നാല് വീട്ടിന്റെ നാല് മൂലയിൽ ഇവന്റെ ഭരണം എങ്ങനെ, ദീൻ എന്തൊക്കെ നടപ്പിലാകുന്നുണ്ട് അവിടെ, എന്തൊക്കെ കാര്യങ്ങൾ, ഇവന്റെ ഭാര്യ ചിലപ്പോ രണ്ടോ മൂന്നോ മക്കളായിരിക്കും, എത്ര ഇവൻ പറഞ്ഞ പോലെ അവിടെ കാര്യം നടക്കുന്നുണ്ട്. അത് നടപ്പിലാക്കാൻ കഴിയാത്തവനാണ് വിശാല വിസ്തൃതമായ രാജ്യങ്ങൾ ഭരിക്കുന്ന ഭരണാധികാരികളുടെ തെറ്റുകൾ. ഇവന്റെ തെറ്റ് വെച്ച് നോക്കുമ്പോൾ അവരുടെ തെറ്റൊക്കെ എത്രയോ കുറവായിരിക്കും. അള്ളാഹുവിങ്കിൽ വലിയ ഫദൽ അവർക്ക് വേറെ ഉണ്ടാവും. എന്നിട്ട് അവരെ കുറിച്ച് സംസാരിക്കുന്നത് സഹോദരങ്ങൾ, ഇതിവിടെ പറയുന്നത് വെറുതെ, ഇത് തുടക്കമാണ്, ഇത് അടയാളമാണ്. നിങ്ങൾ പഠിച്ചു വെച്ചോളൂ, മനസ്സിൽ കുറിച്ചിട്ടോളൂ, ഭരണാധികാരിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ടോ, ഇവൻ ഹാരിജീയത്തിലേക്കാണ് ഇവന്റെ പോക്ക്. അള്ളാഹു കാത്തില്ലെങ്കിൽ അവിടെ എത്തും. അള്ളാഹു കാത്തില്ലെങ്കിൽ ഇവനെ ഇതിന്റെ ആളുകൾക്ക് വലിച്ചവിടെ കൊണ്ടുപോകാം. അവൻ ഉമ്മത്തിന്റെ കാര്യം പറഞ്ഞ എത്ര കരഞ്ഞാലും, ഈ ഇഖ്വാനികളെ ഹവാരിജികളൊക്കെ വലിയ സ്വഭാവം, ഉമ്മത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് കരയും. മുസ്ലിം ഉമ്മത്തിനുണ്ടായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞിട്ട് കണ്ണീരൊൽപ്പിക്കുവൻ. സഹോദര ശരി, നീ സങ്കടം ഉണ്ടോ, റസൂലിന്റെ വഴിയിലേക്ക് വാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്ക് വാ, എന്നാലേ ഈ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എവിടെയെങ്കിലും മുസ്ലിമീങ്ങളായ ഭരണാധികാരികളുടെ നാട്ടിൽ എന്തെങ്കിലും കുഴപ്പം നടന്നാൽ ഇവിടുന്ന് ചില ആളുകൾ പറയും എന്താണ് അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ ഉപദേശിക്കാത്തത്, അവിടുത്തെ പണ്ഡിതന്മാരൊന്നും എന്താ ഇതൊന്നും പറയാത്തത്. അപ്പൊ ഇവന്റെ തീരുമാനപ്രകാരം ഒരു ആലിം സൽമാൻ രാജാവിനെ പോയി ഉപദേശിച്ചു. എന്നിട്ട് പിന്നെ വാർത്താസമ്മേളനം വിളിച്ചിട്ട് പറയണം, ഇതാ ഞാന് സൽമാൻ രാജാവിനെ ഇങ്ങനെ ഉപദേശിച്ചിട്ടുണ്ട്, ശരി ഇതാണോ ചെയ്യേണ്ടത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത് ഈ ഖവാരിജുകളുടെ കൊലക്കത്തിക്കിരയായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവായ അമീറുൽ മുഅ്മിനീൻ അൽ മുബശ്ശറു ബിൽ ജന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നുറൈൻ റളിയല്ലാഹു അൻ, ഖവാരിജുകൾ ചെയ്തു വെച്ച പണിയാണ്. ആ ഖവാരിജുകളെ മുസ്ലിമീങ്ങൾ ഈ സഹാബത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ഞങ്ങൾ സ്നേഹിക്കുകയോ? എന്താണ് ഈ പറയുന്നത്? അവരെ കുറിച്ച് നിരന്തരം താക്കീത് ചെയ്യുന്ന ഇതുപോലെ കിതാബും സുന്നത്തും വെച്ച് അവരെ കുറിച്ച് താക്കീത് ചെയ്യുന്ന വേറൊരു കൗമനങ്ങൾ കാണിച്ചതാ. സലഫികൾക്കെതിരെ വിരൽ ചൂണ്ടുന്ന വിവരമുള്ളവനും വിവരമില്ലാത്തവനുമായ ആരാകട്ടെ, ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ച് ഈ കൗമനെതിരെ സംസാരിക്കുന്ന മറ്റൊരു വിഭാഗത്തെ കാണിച്ചതാ നിങ്ങൾ? സാധ്യമല്ല സഹോദരങ്ങളെ, സാധ്യമല്ല. എന്നിട്ട് ഞങ്ങൾക്ക് നേരെ വിരൽ ചൂണ്ടുകയോ? ആരെന്തു പറയട്ടെ, ആരെന്തു പറയട്ടെ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അള്ളാഹു മതി ഞങ്ങൾക്ക്, അവൻ വരവേൽപ്പിക്കാൻ എത്രയോ നല്ലവനാണ്. ഒരാളിനെ നമ്മൾ തവക്കിലാക്കിയിട്ടില്ല, റബ്ബിനാണ് നമ്മൾ തവക്കിലാക്കിയിട്ടുള്ളത്, അള്ളാഹുവിനാണ് തവക്കിലാക്കിയിട്ടുള്ളത്. കള്ളാരോപണങ്ങൾ സഹോദരങ്ങളെ പൊടിയും, അത് തകരും, അത് ഞങ്ങളല്ലെങ്കിൽ വേറെ ആളുകൾ തകർക്കും. അത് അള്ളാഹുവിന്റെ വാക്കാണ്. ബൽ നഖ്ദിഫു ബിൽ ഹഖ് അലൽ ബാത്തിൽ ഫയദ്മഹു ഫഇദാ ഹുവ സാഹിഖ്. ഹക്ക് കൊണ്ട് നാം ബാത്തിലിനെ എറിയും, അങ്ങനെ നാം അത് തകർക്കും. ഇത് സഹോദരങ്ങളെ കൽബിൽ നിന്ന് പറയുന്നതാണ്, കൽബിൽ നിന്ന് പറയുന്നതാണ്. ഇത് ഹക്കാണ്. ഞങ്ങൾ ദാഇശ് അല്ല, ഞങ്ങൾ അൽഖായിദയല്ല, ഞങ്ങൾ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ വെറുക്കുന്നവരാണ്, അവരോടുള്ള ബറാഅത്ത് നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നവരാണ്. ആരെന്തു പറഞ്ഞാലും, ആരെന്തു പറഞ്ഞാലും ഇതാണ് ഹക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ കുഴപ്പങ്ങൾ ഉണ്ടായ സമയത്ത് ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻ മറ്റൊരു സഹാബിയാണ്. ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് വന്നിട്ട് ചില ആളുകൾ പറയുകയാണ്, അലാ തദ്ഖുലു അലാ ഉസ്മാൻ ഫതുകല്ലിമുഹ്. ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് ഇല്ലാത്ത ഒരുപാട് കളവുകൾ ഖവാരിജുകൾ നാടൊട്ടാകെ പ്രചരിപ്പിച്ചു. മിസ്റിലൊക്കെ ഒരുപാട് കളവുകൾ പരന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ കത്തിച്ചു. എന്ത് വികാരം കൊള്ളിക്കുന്ന ആരോപണം നോക്ക്, ഖുർആൻ കത്തിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞ ആരോപണം എന്തിനാ? ഉസ്മാൻ റളിയല്ലാഹുവിനെ ഖുർആന്റെ പ്രതികൾ കത്തിച്ചു കളഞ്ഞത് ഈ ഉമ്മത്തിനെ തെറ്റാത്ത ഖുർആനിൽ യോജിപ്പിക്കാനാണ്. അതിന്റെ ബറക്കത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആരോപണം പരന്ന് നോക്കി വേറെ കേട്ട ആളുകൾ വിശ്വസിക്കുമല്ലോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇബ്നു ഉമറിന്റെ അടുത്ത് വന്നിട്ട് മൂന്ന് ആരോപണം ഒരുത്തം വന്ന് ചോദിച്ചു, റസൂൽ ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ഉഹുദിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് ഓടിയിട്ടുണ്ടോ? ഉണ്ട്. ബയ്അത്തു റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ശരി, തിരിഞ്ഞുപോയി. ഇബ്നു ഉമർ വിളിച്ചിട്ട് പറഞ്ഞോ, ഉസ്മാൻ ബദറിൽ പങ്കെടുത്തിട്ടില്ല. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഉസ്മാന്റെ ഭാര്യ രോഗിയാണ്, റസൂലുള്ളാണ് പറഞ്ഞത് അവിടെ നിൽക്കാൻ. ബദറിൽ വന്ന് ബദറിന്ന് തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ ഓഹരി, ഗനീമത്തിന്റെ ഓഹരി, യുദ്ധാർജിത സ്വത്തിന്റെ ഓഹരി ഉസ്മാന് കൊടുത്തു. ഉസ്മാൻ അതിന്റെ അജുർ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. അപ്പൊ യുദ്ധാർജിത സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തതുപോലെയാണ്, ബദറിൽ പങ്കെടുത്തതുപോലെയാണ് ഉസ്മാൻ. ഉഹുദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. ശരി, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു എന്ന് സൂറത്തുൽ ആലി ഇമ്രാനിലെ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പുറത്തു കൊടുത്ത കാര്യത്തിന് പിന്നെ നമ്മൾ വർത്താനം പറഞ്ഞെന്താ? ബയ്അത്തു റിദ്വാൻ അല്ലെങ്കിൽ ബയ്അത്തു റിദ്വാൻ, അതിൽ ഉസ്മാൻ പങ്കെടുത്തിട്ടില്ല. ഉസ്മാന്റെ കാര്യത്തിലാണ് ആ ബയ്അത്ത് ഉണ്ടായത് തന്നെ. കാരണം മുശ്രിക്കുകളുമായി ചർച്ചക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പോയി. ഒരു വാർത്ത വരുന്നു ഉസ്മാനെ മുശ്രിക്കുകൾ കൊന്നു കളഞ്ഞു. അപ്പൊ അതിന് മരണം വരെ പ്രതികാരം ചെയ്യുന്ന റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് സഹാബിമാര് പ്രതിജ്ഞ ചെയ്തു. ഉസ്മാന്റെ കാര്യത്തിലാണ് ആ പ്രതിജ്ഞ ഉണ്ടായത്. പിന്നെ ഉസ്മാനിൽ പങ്കെടുക്കും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ തന്റെ അടുത്ത കൈയുമേ വെച്ചിട്ട് പറഞ്ഞു, ഹാദിഹി യദു ഉസ്മാൻ, ഇതാ ഇത് ഉസ്മാന്റെ കൈയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്നു ഉമർ പറഞ്ഞു, ഇത് മുഴുവൻ കേട്ടില്ലേ, ഇനി പോയിക്കോ. വന്നാളങ്ങനെ തിരിച്ചു നോക്കൂ, ഇതൊന്നും അറിയാത്ത ആൾക്ക് എത്ര വലിയ ആരോപണമായിരിക്കും അത്. ഇതുപോലെയാണ് ഭരണാധികാരികളെ കുറിച്ചുള്ള ആരോപണങ്ങൾ പലതും. ഇന്നത്തെ മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ കുറിച്ചുള്ള പലതും സഹോദരങ്ങൾ ഇങ്ങനെയാണ് കേൾക്കണ. ഒന്നും സഹോദരങ്ങളെ തസബ്ബുത്ത് നടത്താതെ വിശ്വസിക്കരുത്, ഉറപ്പിക്കാതെ വിശ്വസിക്കരുത്, തിരിഞ്ഞു കളഞ്ഞേക്ക്. എന്താ നമുക്ക് കാര്യം? എന്താ അവരെന്തായാലും നമുക്ക് കാര്യമില്ല. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക അവരെ നന്നാക്കാൻ. അവരുടെ തിന്മകൾ അള്ളാഹു നമ്മോട് ചോദിക്കൂല, നമ്മുടെ തിന്മകളെ കുറിച്ചാണ് അള്ളാഹു ചോദിക്കുക. കേട്ടിട്ടില്ലേ നിങ്ങൾ ഹജ്ജാജ് ബിൻ യൂസഫിനെ കുറിച്ച്? ഹജ്ജാജ് ബിൻ യൂസഫ് ഇറാഖിലെ അമീറായിരുന്നു, ഇറാഖിലെ രണ്ട് വലിയ പ്രദേശങ്ങളുടെ അമീർ. സഹാബിമാരെ പലരെയും അയാൾ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു സുബൈർ അയാളുടെ സൈനിക നീക്കത്തിൽ കൊല്ലപ്പെട്ട മഹാനായ സഹാബിയാണ്. താബിഈങ്ങൾ പലരും, സയ്യിദ് ഇബ്നു ജുബൈർ അയാളുടെ നീക്കത്തിൽ കൊല്ലപ്പെട്ട ആളാണ്. പക്ഷെ അഹ്ലു സുന്ന അയാളെ തക്ഫീർ നടത്തിയിട്ടില്ല, കാഫിറാണെന്ന് പറഞ്ഞിട്ടില്ല. ഹജ്ജാജിന്റെ കാലത്ത് ജനങ്ങൾ ചിലർ ഹജ്ജാജിന്റെ തിരിൽ ഇറങ്ങി പുറപ്പെടുമ്പോ എന്താ ആ കാലത്തെ താബിഈങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു പഠിപ്പിച്ചവരെ, ഹജ്ജാജിനെ കുറിച്ചുള്ള വർത്താനം പറയുമ്പോ എന്താ അവരെ പഠിപ്പിച്ചത്? ഇന്നല്ലാഹു യസ്അലുക്കും അൻ സഗായിരി ദുനൂബിക്കും വലാ യസ്അലുക്കും അൻ കബായിരി ദുനൂബിൽ ഹജ്ജാജ്. അള്ളാഹു ഹജ്ജാജിന്റെ വൻ പാപങ്ങളെ കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല, നിങ്ങളുടെ ചെറിയ പാപത്തെ കുറിച്ച് അല്ല നിങ്ങളോട് ചോദിക്കും. നോക്കണം, നിസ്കാരത്തിന്റെ നേരം വൈകിപ്പിച്ചിരുന്നു, അസറിന്റെ നേരമായി, ജുമാക്ക് വന്ന ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നു നിസ്കരിക്കുന്നില്ല. അമവി ഖലീഫകളിൽ, ബനു ഉമയ്യ ഖലീഫമാരിൽ പെട്ട ചില ആളുകൾ, അവരുടെ അമീർമാർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഇത്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള അദ്ദേഹം അത് തിരുത്തി. ഹജ്ജാജ് ബിൻ യൂസുഫ് ഇങ്ങനെ ചെയ്തിരുന്നു. എന്താണ്, താബിഈങ്ങളിൽ ചിലർ ദുഹറിന് അവിടെ വന്നിരിക്കും, എന്നിട്ട് ജുമാക്ക് അവിടെ വന്നിരിക്കും, എന്നിട്ട് സമയാകുന്നതിന് മുമ്പ് അവരെണീക്കാതെ ആംഗ്യം കാണിച്ച് നിസ്കരിക്കും. സഹാബിമാരുണ്ട് അക്കൂട്ടത്തിൽ. എന്തിനാ? കുഴപ്പമാക്കാതിരിക്കാം, കുഴപ്പമുണ്ടാക്കരുത്. ഏതാ വിഷയതാ? നിസ്കാരത്തിന്റെ കാര്യം ഇത്. ഇതൊന്നും നിങ്ങൾ എവിടെയെങ്കിലും, നമ്മിൽ പലരും ഇത് കേട്ടിട്ടില്ല, നമ്മൾ പലരും ഇത് അറിഞ്ഞിട്ടില്ല. സഹീൽ ബുഖാരിയിലുള്ളത്, ഇമാം ബുഖാരിയുടെ സഹീൽ എമ്പാടും വന്നിട്ടുണ്ട്. ഫത്വുൽബാരി എടുത്തു നോക്കെ. ഇപ്പൊ സഹോദരങ്ങളെ, ഇതുപോലെ ഭരണാധികാരികളെ കുറിച്ച് കേൾക്കുന്ന പലതും കളവാണെന്ന് മാത്രമല്ല, കേട്ട പലതിനോടും ഉള്ള പലതിനോടും എങ്ങനെ പ്രതികരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദര, ഇത് നമ്മൾ ഇങ്ങനെ പറയുന്നത് സൗദിന് നമുക്ക് റിയാൽ വരുന്നുണ്ടല്ലോ, അങ്ങനെ നമുക്ക് വരുന്നില്ല. ഇത് ഖാരിജിയത്തിന്റെ ചവിട്ടുപണിയാണ്. നിങ്ങൾ ഇതിലേക്ക് പോകുന്ന ആരെ ശ്രദ്ധിച്ചു നോക്കിക്കോ, അവരിതിന്റെ ആളുകളാണ്. ഇതിലാണ് തുടങ്ങുക. ലോക മുസ്ലിമീങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ട് ബേജാറാവും, അതിന്റെ ഇടയിൽ സ്വന്തം നഫ്സിന്റെ കാര്യം മറന്നുപോയിട്ടുണ്ടാവും, വീട്ടിലെ കാര്യവും മറന്നുപോയിട്ടുണ്ടാവും, എന്നിട്ട് അവനതാ പോകുന്നു. റസൂലുള്ള പറഞ്ഞ വാക്കെത്ര ഹഖാണ്, പ്രായം കുറഞ്ഞ ബുദ്ധിയില്ലാത്തവർ. ബുദ്ധിയില്ലാന്നുള്ളത് ഹക്കാണ്. ദീനോ ഇൽമോ അതേതായാലും ഇല്ല, പോട്ടെ, കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ, ഒരു അവനവന്റെ ഭാര്യയും ഈ പറയുന്ന ചെറിയ കുട്ടികളെയും കൂട്ടിയിട്ട് അവരുടെ സ്വത്തിനോ അവരുടെ ജീവനോ അവരുടെ അഭിമാനത്തിനോ മാനത്തിനോ ഒന്നും ഒരു വിലയുമില്ലാത്ത, ഒരര ശതമാനം ഗ്യാരണ്ടി ഇല്ലാത്ത ഏതെങ്കിലും പ്രേത നഗരത്തിലേക്ക് പോകുമോ? അതെന്തുകൊണ്ടാ? റസൂലുള്ള പറഞ്ഞ വാക്കാണ്. ബുദ്ധിയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹക്കാണ്. ബുദ്ധിയുള്ളവൻ ചെയ്യുകയില്ല, ബുദ്ധിയുള്ളവൻ ചെയ്യുകയില്ല, ബുദ്ധിയുള്ളവൻ ഖാരിജിയാവുകയില്ല. ബുദ്ധിയില്ലാത്ത കൗമാണത്, വിവരം കെട്ട കൗമാണ്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ തലയിൽ കൈവച്ചുകൊണ്ട് എന്താണ് ഇവൻ ചെയ്യുന്നത്? സുബ്ഹാനല്ലാഹ്. ഇത് ബുദ്ധിയുള്ളവരൊക്കെ ചോദിക്കുന്നത് സഹോദരങ്ങളെ, അതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ, ഖവാരിജികൾ പലതും പറഞ്ഞു പ്രചരിപ്പിച്ചപ്പോൾ, ഉസാമത്ത് ബിൻ സെയ്ദിനോട് ചോദിച്ചു, അലാ തദ്ഖുലു അലാ ഉസ്മാൻ, ഉസ്മാൻ ഫതുകല്ലിമഹ്, നിങ്ങൾക്ക് എന്താ ഉസ്മാന്റെ അടുത്ത് ചെന്ന് ഒന്ന് ഉപദേശിച്ചുകൂടെ, ഉസ്മാനെ ഒന്ന് ഉപദേശിച്ചുകൂടെ? അപ്പോ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അദ്ദേഹം പറയുകയാണ്, അതറൂന അന്നി ലാ ഉകല്ലിമുഹു ഇല്ലാ ഉസ്മിഉകും, നിങ്ങൾ എന്താ കരുതുന്നത്? ഞാൻ ഉസ്മാനെ ഉപദേശിച്ചാലൊക്കെ അത് ഞങ്ങൾ കേൾപ്പിക്കണോ, നിങ്ങൾ അറിയിക്കണോ? ആരാ ചോദിക്കണേ? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഒന്ന് ഈ കാലത്തേക്ക് വാതകാക്കി നോക്കി സഹോദര, ഏതെങ്കിലും ഒരു മുസ്ലിം നാട്ടിൽ ഒരു തിന്മ നടക്കുന്നു എന്ന് കേട്ടാൽ നിനക്കുണ്ടാകുന്നൊരു ഹീറത്തുണ്ടല്ലോ, അതായത് നിനക്കുണ്ടാകുന്നൊരു രോഷം, അതിന്റെ എത്രയോ മടങ്ങ് നിന്നെക്കാൾ വീണ് പഠിച്ച പണ്ഡിതന്മാർക്കുണ്ട് നീ ആദ്യം മനസ്സിലാക്കി. ഒരു തെറ്റ് കണ്ടാൽ നിനക്കുള്ള ഗൈറ, നിനക്കുള്ള ധാർമ്മിക രോഷം, അതിനേക്കാൾ പതിൻ മടങ്ങ്, എത്രയോ മടങ്ങ് നീ പഠിച്ച വലമാക്കൾക്കുണ്ട് നീ ആദ്യം മനസ്സിലാക്കി. നീ അല്ല വലിയ ആൾ ഇവിടുത്തെ, നീ അല്ല ഇവിടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കാൻ ഇങ്ങനെ ഏൽപ്പിച്ചിടോ ഇല്ല. അപ്പൊ അങ്ങനെ അങ്ങനെ ധാർമ്മിക രോഷമുള്ള വലമാക്കൾ അവരവരെ ഉപദേശമൊക്കെ ഇന്ന് അറിയിക്കണം, വാർത്താ സമ്മേളനം മുറ്റി അറിയിക്കണം, നിനക്ക് മെസ്സേജ് അയക്കണം, വാട്സപ്പിൽ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് കേട്ടോ എന്നതുപോലെയാണ് ഈ ഖാരിജികളുടെ വർത്തമാനം. ഇപ്പൊ സഹോദരങ്ങളെ, ഇതാ ഉസാമ ബ്നു സയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതെവിടെയുള്ളതാ? മാ മുസ്ലിമിന്റെ സഹീഹിൽ. ഖാരിജുകൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ത് ഏത് ഹദീസാണ് അവർക്ക്, ഏത് ഖുർആനാണ്? വിവരം കെട്ടവരുടെ കൂട്ടമാണത്, വിവരം കെട്ടവരുടെ കൂട്ടമാണത്. അവരെ കുറിച്ച് പറയപ്പെട്ട ഒരു വാർത്തയിലുള്ളതാണ്. എന്താണ്? ജോർദാനിലെ ഒരു മസ്ജിദിലെ ബാങ്ക് എടുക്കുന്ന ഒരാൾ, ഞമ്മളെ നാട്ടില് മുക്കറി എന്ന് പറയും, ബാങ്ക് എടുക്കുന്ന ഒരാള് ഓന് ഈ രോഗം ബാധിച്ച് അവസാനം ഐ എസിൽ പോയത്ര. മസ്ജിദിൽ ബാങ്ക് എടുക്കുന്ന ആളാണ്, അവനെ ഐ എസ് എന്താക്കി? ഒരു വലിയ പ്രവിശ്യയുടെ കാളിയാക്കി. റാഗ് കിട്ടിയ ഹെൽമെറ്റ് ഒരുത്തനാ, അവരെ വലിയ പ്രവിശ്യന്റെ കാളിയാക്കി അത്ര. കാരണം അതാണ് എൽമുള്ള ഒരാളെ അതിലെ കൗമ കാണിച്ചിരട്ടെ. എൽമു എന്ന് പറഞ്ഞ സഹോദരൻ ഇപ്പോ പോയ ഈ തലക്ക് വെളിവില്ലാത്തവൻ വിളിച്ചു പറയുന്ന അവന്റെ ഹാവും അയിനൊക്കെ കേട്ട് നിങ്ങൾ വിചാരിക്കുന്നു അവന് എൽമുള്ളാണ്? ഇല്ല സഹോദരങ്ങളെ, ഒരു വിവരത്തിന്റെ എൽമിന്റെ ഒരു കാറ്റടുത്തൂട്ട പോയിട്ടില്ല എന്ന് വിവരമുള്ളവർക്ക് കേട്ടാ മനസ്സിലാവും. അത്ര ബുദ്ധി കെട്ട വിവരം കെട്ട ആളുകളെ ഇതുപോലുള്ള കക്ഷികളിൽ പോവുകയുള്ളൂ. അത് ബുദ്ധിയുള്ളവർക്കോ വിവരമുള്ളവർക്കോ പറഞ്ഞതല്ല. നോക്കൂ സഹോദരങ്ങൾ, ഈ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നത് അഹ്ലു സുന്നത്തിന്റെ ഉസൂലുകളിൽ പെട്ടതാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അഹ്ലു സുന്നത്തിന്റെ മഹാനായ ആലിം, ഇമാമു സുന്ന, അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹം ഒരുപാട് പ്രയാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയില്ലേ ഖൽഖുൽ ഖുർആൻ അത് കുഫ്റാൻ, ഖുർആൻ അള്ളാഹിന്റെ പടപ്പാണെന്ന് പറഞ്ഞാൽ അത് കുഫ്റാൻ, അങ്ങനെ പറയുന്നവൻ കാഫിറാണ് എന്നാരെ കൗല് വന്നിട്ടുണ്ട്? ഇമാം അഹ്മദിന്റെ കൗല് വന്നിട്ടുണ്ട്. ഖുർആൻ അള്ളാഹിന്റെ ഖൽഖാൻ, അള്ളാഹിന്റെ കലാമല്ല അള്ളാഹിന്റെ പടപ്പാണെന്ന് പറയുന്നവൻ കാഫിറാണെന്ന് ഇമാം അഹ്മദിൽ നിന്ന് നസ് വന്നിട്ടുണ്ട്. ആ കാലത്ത് മഅ്മൂൻ എന്ന ഖലീഫയുടെ കീഴിൽ ജീവിച്ച മഹാനാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ഉസൂലു സുന്ന, അഹ്ലു സുന്നത്തിന്റെ ഉസൂലുകൾ, അടിസ്ഥാന സ്തംഭങ്ങൾ വിവരിക്കുന്ന വളരെ ചെറിയ കിതാബ്, ഹിഫ്ളാക്കാൻ ഉള്ള കിതാബാണത്. പഠിക്കുന്ന കുട്ടികളെ ഹിഫ്ളാക്കുക, ഇത്രയും ചെറുത്. അതിൽ ഇമാം അഹമ്മദ് പറയുന്നു, കറി ഉസൂലുകൾ നിന്ന് പുറത്തു പോയാൽ അവൻ ആരാ? മുബ്തദിയാണ്. പിന്നെ നെഞ്ചത്ത് കഴിഞ്ഞിട്ട് കാര്യമില്ല. എവിടെയെങ്കിലും ബസ് ഇറങ്ങിയ മുജാഹിദ് പള്ളി കയറി പോയാൽ പിന്നെ അവൻ എന്തായി? ആ സലഫിയാണ്. അതിൽ നിന്നാണ് സലഫി പ്രസ്ഥാനങ്ങളിലെ ഉൾപിരിവുകൾ, ഇതാണ് ഹാരിജിയത്തിലെ കയ്യസിലെ കാളെ കൊണ്ടുപോകുന്നത്. ആരാണ് ഇപ്പൊ ചാനലിൽ കയറിയിട്ട് വലിയ വിവരമുള്ള ആളുകൾ പറയുകയാണ്? ചാനലിലെ വാർത്ത എന്താണ്? ന്യൂസ് പതിനെട്ടല്ല, ഇത് പതിനെട്ടാമത്തെ അടവാണ് നമ്മളെ തീവ്രവാദിയാക്കാൻ വേണ്ടി. അങ്ങനെ ന്യൂസ് പതിനെട്ടും ന്യൂസ് 24 ഒക്കെ അതിലൊക്കെ വാർത്ത എന്താ? സലഫി, ഈ സലഫികളിൽ നിന്നാണ് പോകുന്നത്. ആരാ പറഞ്ഞത്? പോയ ഈ പടു ജാഹിൽ, ഈ വൃത്തികെട്ടവൻ വിളിച്ചു പറഞ്ഞത്രേ, ഇതിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നുള്ളത്. അപ്പൊ അവന്റെ വാക്ക് രേഖയായി, കിട്ടിയപ്പോ അത് മുതലായി. അതപ്പോ ഇസ്ലാം വിരോധം മുഴുവൻ അതാ വിളമ്പുന്നു, ഛർദ്ദിക്കുന്നു. കാരണം എന്താ? അവർക്കറിയാം യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സലഫിയത്താണ്. കാരണം സലഫിയത്ത് പറഞ്ഞ പരിശുദ്ധ ഇസ്ലാമാണ്, അത് വേറൊന്നുമല്ല. ഖുർആനും സുന്നത്തും സലഫി മുൻഗാമികൾ മനസ്സിലാക്കിയത് എന്താണോ അതാണ് സലഫിയ, വേറൊന്നുമല്ല. അള്ളാഹിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ, അതാണ്. അതിൽ വേറൊരു പരിപാടി ഇത് തുടങ്ങുമ്പോൾ പറയുന്നത്, മുസ്ലിമീങ്ങൾ പണ്ട് എത്ര നല്ല ആളുകളായിരുന്നു, അവർക്ക് ചന്ദനക്കുടമുണ്ടായിരുന്നു, അവരുടെ മസ്ജിദുകളിൽ നിലവിളക്ക് വെച്ചിരുന്നു. ആ ഇപ്പം തുടങ്ങുന്നത് എങ്ങനെയാണ്? എത്ര നല്ല ഇസ്ലാമായിരുന്നു, ഒരു സെമിറ്റിക് മതത്തിന്റെ എല്ലാ ചട്ടക്കൂടുകളും പൊളിച്ചിട്ടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ പെരുമാറിയത്. അപ്പൊ അവന്റെ ഇസ്ലാം എന്താ? നമ്മൾ ചന്ദനക്കുടത്തിന് പോകണം, അപ്പവാണിവ നേർച്ചയ്ക്ക് പോകണം, ദർഗയിൽ പോയി സുജൂദ് ചെയ്യണം. അപ്പൊ അവൻ എന്തായി? നമ്മൾ ഖാരിജിയല്ല, ഐ എസ് അല്ല, നല്ല വിധവാദിയായ മുസ്ലിം. ഇന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, ഇന്റെ പോക്കറ്റിൽ തന്നെ വെച്ചോളൂ, നമുക്ക് വേണ്ടല്ല, നമുക്കത് വേണ്ടതില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധ ദീനിനെയാണ് ഇവർ പരിഹസിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് നല്ലായിരുന്നു. പിന്നെ ഇവർ വന്നു, ഇത് പാടില്ല, അത് പാടില്ല എന്നൊക്കെ പറയുന്ന ചില ആളുകൾ വന്നു. എന്നിട്ട് അവൻ വേറൊരുവനെ വിളിക്കുന്നു. ആരെ വിളിക്കുന്നു? ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ഒരാളെ. അപ്പൊ അയാൾ പറയുന്നു, അതെ, നമ്മളിതൊക്കെ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്, സലഫി പ്രസ്ഥാനത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉൾപിരിവുകളിൽ നിന്നാണ് ഇത് ഈ ഐ എസിലേക്ക് ആളുകൾ പോയിട്ടുള്ളത്. നമ്മൾ ചോദിക്കട്ടെ, ഒന്ന് സാമാന്യ ബുദ്ധിയോടെ മറുപടി പറ, കേരളത്തിൽ നിന്ന് മാത്രമാണ് ഇതിലേക്ക് പോയിട്ടുള്ളത്? അറബി പത്രങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാം, അറബി പത്രങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാം എത്രയോ രാജ്യങ്ങൾ, സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന, പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന പല രാജ്യങ്ങളും മുസ്ലിമീങ്ങൾ അറബി സംസാരിക്കാത്ത മുസ്ലിമീങ്ങൾ ന്യൂനപക്ഷമായ പല നാടുകളിലും അതുപോലെ അറബി സംസാരിക്കാത്ത പല നാടുകളിൽ നിന്നും ഇന്റർനെറ്റ് വഴി ആളുകൾ ഈ ഭീകര പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. അറബി പത്രങ്ങളിൽ വന്ന ചില വാർത്തകളിൽ കാണാം ചിത്രങ്ങൾ സഹിതം അവർ എംബസികളുടെ മുന്നിൽ നിന്ന് മുസ്ലിമീങ്ങളായ പ്രായം ചെന്ന പല സ്ത്രീകളും കരയുന്നു. ദയനീയമായ രംഗമാണ്. കാരണം എന്താ, അവരവരുടെ പെമ്മക്കളെ നല്ല താടിയും ഇതൊക്കെ കണ്ട് ദീനുണ്ടെന്ന് വിചാരിച്ച് കല്യാണം കഴിച്ചു കൊടുത്തു. സംഗതി ഇത് ഖാരിജിയായിരുന്നു, അവർക്ക് മനസ്സിലായില്ല സാധുക്കൾ. എന്നിട്ട് ഇവൻ പെൺകുട്ടിയെ കൂട്ടി കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ ISIS പോയി. എന്നിട്ട് ഇവർ എംബസികൾക്ക് മുന്നിൽ വന്നു നിന്ന് കരയുന്നു. ഈ ദയനീയ രംഗം ഞാൻ ചോദിക്കട്ടെ, ഇതുപോലുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ജനങ്ങൾ ഇന്റർനെറ്റ് വഴി ഈ ഭീകര പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട്. ഏത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉൾപ്പിരിവ് അവിടെ? ഏത് മുജാഹിദ് പ്രസ്ഥാനം അവിടെ ഉള്ളത്? എത്രയായിട്ട് അവിടെ വളർന്നത്? 8ഓ 16ഓ? നിങ്ങൾ പറ. അപ്പൊ നോക്കണം സഹോദരൻ, ഇതുപോലുള്ള വലിയ വിഡ്ഢിത്തം പറയുകയാണ്. ഇവിടെ ഇതിൽ നിന്നാണ് പോയത്, ഉൾപിരിവുകളിൽ നിന്ന് പോയതാണ്. ഇത് സഹോദരങ്ങളെ ഞാൻ പറയട്ടെ, കരുതി കൂട്ടി ബൗദൂദീസത്തിൽ നിന്നാണ്, ഖുതുബിസത്തിൽ നിന്നാണ് പോയതെന്നത് മറച്ചു വെക്കാനുള്ള കരുതി കൂട്ടിയുള്ള ശ്രമമാണ്. അതുപോലെ ഇസ്ലാമിനെ, യഥാർത്ഥ ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ. യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്, സലഫിയത്താണെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് അതിനെങ്ങനെങ്കിലും മോശമാക്കണം. ദീന് പഠിക്കുക പഠിപ്പിക്കുക എന്നുള്ളത് ഇവിടെ നിർത്തണം. ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിർത്താൻ പോകുന്നില്ല. അത് നിർത്തിയാൽ സഹോദരങ്ങൾ അതാണ് ഇതിലേക്ക് പോകാനുള്ള കാരണം. നിങ്ങൾ മനസ്സിലാക്കുക, ദീന് പഠിക്കലല്ല, ദീന് പഠിക്കാതിരിക്കലാണ് ഇതുപോലുള്ള മുബ്തദികൾ, ഇതുപോലുള്ള പിടച്ച കക്ഷികൾ ജനങ്ങളെ വലവീശി പിടിക്കാനുള്ള കാരണം. അവർക്ക് ദീനിലുള്ള അജ്ഞതയാണ്. അതുകൊണ്ട് ഇതിന്റെ പേരും പറഞ്ഞ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ യഥാർത്ഥ നിലക്ക് പഠിപ്പിക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാനാണ് ശ്രമമെങ്കിൽ അത് മോശമായ ഫലമാണ് ഉണ്ടാക്കുക. സലഫിയത്ത് പരിശുദ്ധ ഇസ്ലാമാണ്. പരിശുദ്ധ ഇസ്ലാം എല്ലാ നാട്ടിനും നൽകുന്നത് സംരക്ഷണവും നിർഭയത്വവും സമാധാനവുമാണ്. സലഫിയത്ത് ഏത് നാട്ടിനും നൽകുന്നത് നിർഭയത്വവും സമാധാനവും സംരക്ഷണവുമാണ്. അമാനാണത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്. അള്ളാഹുന്റെ പരീക്ഷണാണ് ഇതൊക്കെ. അത് നിങ്ങൾ മനസ്സിലാക്ക്. നമ്മൾ അള്ളാഹുവിന്റെ ദീൻ അത് പരിഗണിക്കാത്തതിന് ചിലപ്പോൾ അള്ളാഹു നമ്മൾ ഇതുകൊണ്ട് പരീക്ഷിച്ചതായിരിക്കാം. അള്ളാഹുവിന്റെ ദീൻ യഥാർത്ഥത്തിൽ പഠിക്കാത്തത് കൊണ്ട്, അതിനൊരു വില കൊടുക്കാത്തത് കൊണ്ട് അള്ളാഹു നമ്മൾ പരീക്ഷിച്ചതായിരിക്കാം. എല്ലാവരും റബ്ബിനോട് നന്നായി ദുആ ചെയ്യുക, എല്ലാ ഫിത്നകളിൽ നിന്നും നമ്മെ കാത്തു രക്ഷിക്കാൻ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഖവാരിജുകളുടെ ശർറിൽ നിന്നും അവരുടെ പ്രവർത്തനങ്ങളുടെ ആസാറിൽ നിന്നും നമ്മയും എല്ലാ മുസ്ലിമീങ്ങളെയും നമ്മുടെ നാടിനെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ നേരായ നിലക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. ഏതെങ്കിലും വാർത്ത ഇറങ്ങി വന്നതുകൊണ്ടൊന്നും ഇവിടെ ആരും ഒലിച്ചു പോകില്ല. അള്ളാഹിന്റെ ഖദറുള്ളത് നടക്കും, അന്ന് ഉദ്ദേശിച്ചല്ല നടക്കുള്ളൂ. പറയൂ നബിയെ, അള്ളാഹു നമുക്ക് രേഖപ്പെടുത്തിയതല്ലാതെ നടക്കുകയില്ല, അതല്ലാതെ നമ്മെ ബാധിക്കുകയില്ല. അള്ളാഹുവാണ് നമ്മുടെ മൂല, അവനാണ് നമ്മുടെ രക്ഷാധികാരി എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അള്ളാഹുൽ തവക്കുലാക്കുന്നവരാണ്. നമ്മൾ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ്. അത് മനസ്സിലാക്കുക, അബോധമുണ്ടായിരിക്കുക, നമ്മൾ ശ്രദ്ധിക്കുക. നോക്കി ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാ തന്റെ ഉസൂൽ സുന്നയിൽ പറയുന്നു, വമൻ ഖറജ അലാ ഇമാമിൻ മിൻ അയ്മത്തിൽ മുസ്ലിമീൻ وقد كانوا اجتمعوا عليه وقروا بالخلافة بأي وجه كان بالرضا أو الغلبة فقد شق هذا الخارج عصى المسلمين وخالف الآثار عن رسول الله صلى الله عليه وسلم فإن مات الخارج عليه مات ميتة جاهلية لما أحمد برينو مسلمين للي ഒരു ഭരണാധികാരി അയാളുടെ ഭരണം ഉറച്ചു, ഒന്നുകിൽ ജനങ്ങളൊക്കെ തൃപ്തിപ്പെട്ടിട്ട് അല്ലെങ്കിൽ അയാൾ ബലം പ്രയോഗിച്ച് അധികാരത്തിൽ കയറി, ആ ഭരണാധികാരിക്കെതിരിൽ ആരെങ്കിലും പുറപ്പെട്ടാൽ അയാൾ മുസ്ലിമീങ്ങളുടെ ഐക്യം തകർത്ത് പുറത്തുപോയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന ഹദീസുകൾക്ക് അയാൾ എതിർ ചെയ്തിരിക്കുന്നു. അയാൾ അങ്ങനെ മരിച്ചാൽ ജാഹിലിയത്തിന്റെ മരണമാണ് മരിക്കുക. قتال السلطان ولا الخروج عليه لاحد من الناس ولاكم سلطان ذي اليدم جيانو عيالك ذي الارنجي پرپڑانو پاڑ الله حلال الله فمن فعل ذلك فهو مبتدع على غير السنه അങ്ങനെ ആരെങ്കിലും ചെയ്തോ അവൻ മുബ്തദിആണ്, ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗ്ഗത്തിൽ നിന്ന് പുറത്തുപോയ ബിദഅത്തുകാരനാണ്. നേരത്തെ പറഞ്ഞതുപോലെ രംഗത്ത് കയറ്റിട്ട് കാര്യമില്ല. ഈ ആശയമാണ് ഉള്ളിലുള്ളതെങ്കിൽ ഇത് സഹോദരങ്ങളെ, ഒരുപാട് പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കും. ഹിജ്റ 329 വഫാത്തായ ഇമാം അൽബർബഹാരി ഷറഹു സുന്ന എഴുതിയ ഇമാമാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഒരുപാട് വാക്കുകൾ അദ്ദേഹം ഈ തെളിവുകളെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. വലിഹാദ റുവിയ അന്ന സുൽത്താൻ ദില്ലുല്ലാഹി ഫിൽ അർദ്, ഇതുകൊണ്ടാണ് ഇങ്ങനെ പറയപ്പെടുന്നത്, സുൽത്താൻ ഭരണാധികാരി ഭൂമിയിലെ അള്ളാഹുവിന്റെ കാവലാണ്, അള്ളാഹുവിന്റെ നിഴലാണത്. നിഴൽ എന്ന് പറഞ്ഞാൽ അതൊരു തണലാണ്. അതുപോലെ വയുഖാലു സിത്തൂന സനത്ത് സിത്തൂന സന മിൻ ഇമാമിൻ ജായിരൻ അസ്ലഹു മിൻ ലൈലത്തി വാഹിദത്തിൻ ബിലാ സുൽത്താൻ. ഒരു ക്രൂരനായ അക്രമിയായ ഭരണാധികാരിയുടെ കീഴിൽ 60 വർഷം ജീവിക്കലാണ് സുൽത്താൻ ഇല്ലാതെ ഭരണമില്ലാതെ ഒരു രാത്രി കഴിച്ചു കൂട്ടുന്നതിനേക്കാൾ നല്ലത്. വത്തജിരിബത്തു തുബയ്യിനു ദാലിക്, അനുഭവം അത് വ്യക്തമാക്കി തരുന്നു. അനുഭവം വ്യക്തമാക്കി തരുന്നു. ഇതാ അനുഭവങ്ങൾ നമ്മുടെ ഇതിലുള്ളതുപോലെ, ഈ ദൗറയിലെ വിഷയത്തിലുള്ളതുപോലെ വിപ്ലവങ്ങൾ, മുല്ലപ്പൂ വിപ്ലവങ്ങൾ. റബീഉൽ അറബി എന്ന് പേരിട്ട് വിളിച്ചു അറബ് വസന്തം. 2010 ഡിസംബർ മാസം ടുണീഷ്യയിൽ ഒരാൾ മുഹമ്മദുൽ ബുഅസീസി എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തു. നമുക്ക് തുടക്കം തന്നെ ഒരു നാശീയത്വമുണ്ട്. അയാൾ ആത്മഹത്യ ചെയ്തു. അതാണ് ഇത് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. ടുണീഷ്യയിൽ അതങ്ങ് പരന്നു. അലി സൈനുൽ ആബിദീൻ എന്ന അവിടുത്തെ ഭരണാധികാരി നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നു. മിസറിലേക്കെത്തി. ഹുസ്നി മുബാറക്കിനെതിരിൽ തിരിഞ്ഞു. അവരെല്ലാം അവിടെ, അയാൾക്കെതിരെ വിപ്ലവമുണ്ട്, ആ ഭരണാധികാരിക്കെതിരെ വിപ്ലവമുണ്ടായി. ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു. ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. യമനിലെത്തി. അവിടെയുള്ള അലി അബ്ദുള്ള സാലിഹ് എന്ന ഭരണാധികാരി ഇറങ്ങേണ്ടി വന്നു. ലിബിയയിലെത്തി. ഖദ്ദാഫി, മുഅമ്മർ അൽ ഖദ്ദാഫി, ഖദ്ദാഫി എന്ന മലയാളത്തിൽ പത്രത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന, അവിടെ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു. സിറിയയിലേക്കെത്തി. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. സലഫി ഉലമാക്കൾ തുടക്കത്തിൽ പറഞ്ഞു പാടില്ല. സിറിയയിലെ ഭരണാധികാരി അയാൾ കുഫാറുകളെന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച അലവി നുസൈരി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഇറങ്ങരുത്, കുഴപ്പങ്ങൾ ഉണ്ടാകും. സലഫി ഉലമാക്കൾ പഠിപ്പിച്ചതാണ്. അവർ പർവ്വതം കണക്കെ ആ കാറ്റിൽ ഉറച്ചു നിന്നു. വൻ വൃക്ഷങ്ങൾ കണക്കെ ആ കൊടുങ്കാറ്റിൽ അവർ ഉറച്ചു നിന്നു. എന്താണ്ടായത്? ഇപ്പോ അവർ പറഞ്ഞതുപോലെ സംഭവിച്ചു. പ്രോത്സാഹിപ്പിച്ചവരെവിടെ? ജനങ്ങൾ ഇറങ്ങാൻ പ്രേരിപ്പിച്ചവരെവിടെ? ആരാ പ്രേരിപ്പിച്ചത്? കേരളത്തിൽ ആരാ പ്രേരിപ്പിച്ചത്? ബുദ്ധിയുള്ളവർ പറ. നിങ്ങൾക്കറിയും ആ സമയത്ത് തേജസ് വാരിക, NDFകാരന്റെ പോപ്പുലർ ഫ്രണ്ട്കാരന്റെ തേജസ് വാരിക. എന്താ അതിൽ വന്ന ഹെഡിങ് എന്നറിയോ? തുടക്കത്തിൽ തന്നെ ഫോട്ടോ. ആരെ ഫോട്ടോ? അബ്ദുള്ള രാജാവുണ്ട്. അന്ന് ആ സമയത്ത് സൗദിയിൽ അബ്ദുള്ള രാജാവാണ്. അലി അബ്ദുള്ള സാലിഹ് ഉണ്ട്, അലി സൈനുൽ ആബിദീൻ ഉണ്ട്, ഇങ്ങനെ ഹുസ്നി മുബാറക് ഉണ്ട്. ഇവരൊക്കെ ഫോട്ടോ ഫ്രണ്ട് പേജിൽ കൊടുത്തു. മുകളിലുള്ള ഹെഡിങ് എന്താ അറിയോ? എന്താണെന്ന് അറിയോ? നിഷേധിക്കാൻ സാധിക്കുമോ? ഇന്ന് സലഫികളൊക്കെ നേരെ ചൂണ്ടി ഇങ്ങളെ മസ്ജിദിൽ നിന്നാണ്, അവിടുന്ന് വലാവും പറാവും പഠിപ്പിച്ചിട്ടാണ് ISലേക്ക് പോകുന്നത് എന്ന് ഇവിടുത്തെ ചില NDFന്റെ ഞാഞ്ഞൂലുകൾ ഇപ്പോ പുലമ്പുന്നുണ്ടല്ലോ. നിഷേധിക്കാൻ സാധിക്കുമോ അവർക്ക്? എന്താ അതിൽ വന്നത്? ഫറോവമാർ വിറക്കുന്നു. ഈ ഭരണാധികാരികളൊക്കെ ഫോട്ടോ കൊടുത്തിട്ടു, ഒരാളല്ല ഒരുപാട് ഭരണാധികാരികളുടെ ഫോട്ടോ കൊടുത്തിട്ട് എന്താ വലിയ ഹെഡിങ്? ഫറോവമാർ വിറക്കുന്നു. എന്താ ഫറോവ? ഫിറൌനല്ലേ? കാഫിറാന്ന് മാത്രമല്ല, താഹൂത്തുകളുടെ കൂട്ടത്തിലാ പഠിച്ചത്. വെറും കാഫിറാണല്ലോ, താഹൂത്തുകളുടെ കൂട്ടത്തിൽ. ഫിറൌൻ അക്ബർ ഉൽ കാഫിറീനല്ലേ ഫിറൌൻ? ഫറോവമാർ വിറക്കുന്നു. ആരാ ഇവിടെ ഖാരിജികളുടെ ആശയം പഠിപ്പിച്ചിട്ട് തേജസ്സുകാരൻ നിഷേധിക്കാമോ? എഴുതിയതാണ് ഇവിടെ, ഫറോവമാർ വിറക്കുന്നു എന്ന് മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ കുറിച്ച്. അങ്ങ് എന്ത് സന്തോഷത്തിലായിരുന്നു ഇവിടെ. അതാ ജമാഅത്തുകാർ അവർ ഇവിടെ വിപ്ലവഗാനം പഠിക്കാൻ പാടി നടക്കാൻ തുടങ്ങി. കോളേജുകളുടെ വരാന്തകളിന്മേൽ, അതിന്റെ ഗേറ്റുകളിന്മേൽ SIO സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സിമിയുടെ ന്യൂ ജനറേഷൻ എഴുതി വെച്ചു. എന്താണ്? BC ഇത്രാമത്തെ കൊല്ലം മോസസ് ഫിറൌനെ തോൽപ്പിച്ചു. ഇതാ AD ഇത്രാമത്തെ കൊല്ലം മാസസ് ഹുസ്നി മുബാറക്കിനെ തോൽപ്പിച്ചു. പൊതുജനങ്ങൾ എഴുതി, പൊതുജനങ്ങൾ പുറത്തിറങ്ങി, ഹുസ്നി മുബാറക്കിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. SIO കാരൻ എഴുതി വെച്ചതാ. ഇത് സഹോദര ഹാരിജിയത്തിന്റെ ഖവാരിജികളുടെ ഉസൂലുകളിൽ പെട്ടതാണ്. ഇത് മനസ്സിൽ വെച്ച് കൽവിൽ വെച്ച് നടക്കുന്ന ജമാഅത്തുകാരനും പഴയ സിമിക്കാരനും ചാനലിൽ വന്നിട്ട് നമ്മളെ തീവ്രവാദി എന്ന് വിളിക്കുന്നു. ഇത് മൂടിവെക്കാനാണ് സഹോദരങ്ങളെ, ഇത് മൂടിവെക്കാനാണ്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീവ്രവാദം ആരെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് ദുൽമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചെയ്യുകയില്ല. ഹക്കായതുകൊണ്ടാണ് ഇത് പറയുന്നത്. ഇത് ഈ കൗമാണ് ഇതിന്റെ പിന്നിൽ, ഈ ആശയമാണ് ഇതിന്റെ പിന്നിൽ എന്നതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ ഇത് പറയുന്നത്. അപ്പൊ ഇതാണ് ഈ വിപ്ലവങ്ങളുടെ പര്യവസാനം. ഇങ്ങനെയായിരുന്നു അഹ്ലുസുന്നത്തിന്റെ ഉസൂലുകളിൽ പെട്ടതാണ് ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന അക്രമങ്ങളിൽ ക്ഷമിക്കുക എന്നത്. അവർ വല്ല അവർ മോശക്കാരാണോ, നീ സബർ ചെയ്യുക, അള്ളാഹു അവരെ മാറ്റി നിനക്ക് നല്ല ആളുകളെ കൊണ്ടുവന്നു തരും, നിനക്കതിന് അർഹതയുണ്ടെങ്കിൽ. ഭരണാധികാരിക്കെതിരിൽ ആര് പുറപ്പെട്ടിട്ടുണ്ടോ, പുറപ്പെടുന്നതിന് മുമ്പുള്ളതിനേക്കാൾ മോശമായ അവസ്ഥയായിരിക്കും പിന്നീട് വരിക. ഏതൊരു കൗമാണോ ഭരണാധികാരിക്കെതിരിൽ ഇറങ്ങി പുറപ്പെട്ടത്, അതിന് മുമ്പുള്ളതിനേക്കാൾ മോശമായ അവസ്ഥയെ പിന്നീട് വരുള്ളൂ, അതിലൊരു സംശയവും വേണ്ട, അത് അനുഭവ യാഥാർത്ഥ്യമാണ്. സഹോദര, ഭരണാധികാരി നന്നാവാൻ നമുക്ക് യോഗ്യത വേണം. ഒരു ജനങ്ങളുടെ പൊതു സ്വഭാവം എങ്ങനെയാണോ അങ്ങനെയാണ് ഭരണാധികാരികൾ ഉണ്ടാവുള്ളൂ. നമ്മൾ ഒരു ഉദാഹരണം നോക്കൂ, നിങ്ങൾ ഒരു നാട്ടിൽ മുഴുവൻ തട്ടിപ്പും വഞ്ചനയും അതുപോലെ വിശ്വാസവഞ്ചനയും അങ്ങനെയുള്ള മോശമായ കാര്യങ്ങൾ തിന്മകളൊക്കെയാണ് നടക്കുന്നത്, അവർക്കുള്ള ഭരണാധികാരികൾ എങ്ങനെയായിരിക്കും? ആ പൊതു സ്വഭാവം അവരിലും കാണും, ആ വൃത്തികേടുകൾ അവരിലും കാണും. നമ്മൾ ജോലിവാസികളായിട്ട് നടക്കുക, എന്നിട്ട് നമ്മൾ അബൂബക്കറിന്റെ ഉമറുൽ ഖത്താബിന്റെ ഭരണം പ്രതീക്ഷിക്കുക? നടക്കൂല. നിങ്ങൾക്കറിയും അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി ഇത്ര കാലം മുമ്പാണെന്ന് ചിന്തിച്ചു നോക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വളരെ അടുത്താണ് കാലം. ചരിത്രത്തിൽ കാണാം, അലി ബിൻ അബി താലിബിന്റെ അടുത്ത് വന്നിട്ട് ചില ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ ഭരണവും അബൂബക്കറിന്റെ ഉമറിന്റെയും ഭരണവും ഒരുപോലെ അല്ലല്ലോ, നിങ്ങളുടെ ഭരണവും അബൂബക്കറിന്റെയും ഉമറിന്റെയും ഭരണം എന്താ, അതുപോലെ എന്താ നിങ്ങൾക്ക് ആവാസ് എന്ന് ചോദിച്ചു. അപ്പൊ അലി ബിൻ അബി താലിബ് കൊടുത്ത മറുപടിയുണ്ട്, എന്താണ് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലത്തെ പ്രജകൾ, ശ്രദ്ധിക്ക, അബൂബക്കറിന്റെയും ഉമറിന്റെയും കാലത്തെ പ്രജകൾ ആരായിരുന്നു? ഞാനും എന്നെ പോലുള്ളവരായിരുന്നു. എന്റെ പ്രജകളോ നീ ഉന്നെ പോലുള്ളവരാണ്. അലി ബിൻ അബി താലിബിന്റെ മറുപടിയാണ്. അപ്പൊ നോക്ക് സഹോദരങ്ങൾ, ജനങ്ങൾ നന്നാ വല്ലാതെ സൂക്ഷിച്ച് ജീവിക്കുക. ഹവാരിജികളുടെ ഈ മൗദൂദിസ്റ്റുകളുടെ കുത്തുബികളുടെ അസലാണെന്ത്? നന്നാവേണ്ടത് ഭരണാധികാരിയാണ് ആദ്യം, പിന്നെ ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒലിച്ചിറങ്ങണം. ഇതാ ഇവരുടെ അസല്. ഇസ്ലാം അങ്ങനെയല്ല, ഇസ്ലാമിന്റെ അസൽ വ്യക്തിയാണ് ആദ്യം നന്നാണ്ടതെന്നാണ്, എന്നിട്ടാണ് മുകളിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ നബിമാരിൽ പലരും, ഒരുപാട് നബിമാർ ഇൻഷാഅല്ലാ വിഷയം വരുന്നുണ്ട്, അവർ മുൽക്കില്ലാത്ത, ഭരണമില്ലാത്ത, അധികാരമില്ലാത്ത, രാജ്യമില്ലാത്ത, യുദ്ധം ചെയ്യാത്ത എത്രയോ നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർക്കൊന്ന് ദീൻ പൂർത്തിയായിട്ടില്ലേ? ദീൻ പൂർത്തിയായിട്ടില്ല എന്നാണ് മൗദൂദി പറഞ്ഞത്, സയ്യിദ് ഖുത്ബ് പറഞ്ഞത്, ഈ ഹവാരിജികൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും സഹോദരങ്ങളെ അതാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ഈ നമ്മൾ നന്നാവുക എന്നത് ഭരണാധികാരി നന്നാവാനുള്ള വലിയ കാരണങ്ങളിൽപ്പെട്ടതാണ്. സഹോദരങ്ങളെ, ഈ ആളുകൾ ഇന്ന് ഒരുപാട് കളവുകൾ നമ്മെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ ഈ പരീക്ഷണം വന്ന ഈ സമയത്ത് നമ്മൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങുകയും അള്ളാഹുവിനോട് ഖേദിച്ചു മടങ്ങുകയും അവന്റെ ദീൻ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുകയുമാണ് ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിൽ ഇതാ ഇന്നിവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ സലഫികളാണ് പോകുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, കവറിങ്ങ പോകാത്തവൻ, റാത്തീബ് കഴിക്കാത്തവൻ ഒക്കെ സലഫിയാണ് ഇവിടെ, എല്ലാവരും സലഫിയാണ്. അള്ളാഹനെ മാത്രം ആരാധിക്കുന്നുള്ളോ അവൻ സലഫിയാണ്. അതെങ്ങനെ? അതാണ് ഈ കൗമ പറയുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ചാനലിൽ ഇത് വന്നപ്പോ ഇരു സമസ്തകളുടെ രണ്ടാളുകൾ വന്നിട്ട് ഈ അവിടുന്ന് മെസ്സേജ് അയച്ച ഫുറാസാനോ ഏത് ഭ്രാന്താലയത്തിലാണ് അവനുള്ളത്, അവന്റെ മെസ്സേജിനെ കുറിച്ച് പറയാണ്, സലഫി നേതാവിന്റെ മെസ്സേജിൽ വന്ന, അയാൾ ആവർത്തിച്ച് പറയാ, സലഫി നേതാവ് ആരീ പോയവനെ, ആ റാഷിദ് അബ്ദുള്ള, ഓനെ പറയാണ് സലഫി നേതാവ് എന്ന്. അപ്പൊ നോക്കണം, കാരണം അള്ളാഹനെ ദർഗയിൽ പോകുന്നില്ലേ അവൻ സലഫിയാണ് ഇവർക്ക്, ഇവരെ റാത്തീബ് കഴിക്കുന്നില്ലേ അവൻ സലഫിയാണ്. സഹോദരങ്ങളെ ചോദിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കാലത്ത് സഹാബത്തിനെ കൊല്ലാൻ വന്ന ഹവാരിജികൾ അവർ ദർഗയിൽ പോയിരുന്നവരായിരുന്നോ? അവർ ദർഗയിൽ ചെന്നവരായിരുന്നോ? അവർ അള്ളാഹു അല്ലാത്തവർ വിളിച്ചു തേടിയവരായിരുന്നോ? അല്ല. അതുമാത്രമല്ല ദീനിലെ തിന്മ എന്നത്, മറിച്ച് പണ്ഡിതന്മാരിൽ പലരും പറഞ്ഞിട്ടുള്ളത് പോലെ, ശിർക്ക് കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിലുള്ള ഷർറിൽ ഏറ്റവും വലുത് ഇവരെ കൊണ്ടുള്ള ഷർറാണ്. കാരണം ഈ ബിദഅ, ഈ കക്ഷിയെ കൊണ്ടുള്ള ഷർറ്, ഇത് ബിദഅത്താണ് ഇവരെ കൊണ്ടുള്ള ഷർറ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബിദഅത്തിന്റെ കക്ഷിയെക്കുറിച്ചും ഹവാരിജികളെ കുറിച്ചും പറഞ്ഞതുപോലെയുള്ള കടുത്ത വാക്കുകൾ പറഞ്ഞിട്ടില്ല. ഷർറുൽ ഖൽഖി വൽ ഖലീഖ, ഏറ്റവും വൃത്തികെട്ട കക്ഷി, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ, ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അൽ ഖവാരിജു കിലാബുൻ നാർ, അൽ ഖവാരിജു കിലാബുൻ നാർ, നരകത്തിലെ നായ്ക്കളാണ് ഖവാരിജുകൾ. റസൂലുള്ളാഹിന്റെ ഹദീസാണ്, ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച, ഇമാം നാസിറുദ്ദീൻ അൽബാനി സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയ ഹദീസാണ്. അതുപോലെ നോക്ക്, അബു ഉമാമ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, അദ്ദേഹം അത് ദിമശ്കിലെ മസ്ജിദിൽ, ദമസ്കസിലെ മസ്ജിദിൽ കാണുകയാണ്. റുഊസൻ മൻസൂബതൻ അല ദർജി ദിമശ്ക്, ദിമശ്കിലെ വഴിയരികിൽ തലകൾ കൊയ്തെടുത്ത് അതിങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. കാരണം അവിടുത്തെ ഭരണാധികാരി ഹവാജികളിൽ ചിലരുടെ ശിക്ഷ നടപ്പാക്കി അവരുടെ തല അവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നു. സഖാല അബു ഉമാമ, മഹാനായ സഹാബി അബു ഉമാമ ഈ തലകൾ, കൊയ്തെടുക്കപ്പെട്ട തലകൾ കണ്ടു പറയുകയാണ്, കിലാബുന്നാർ കിലാബുന്നാർ കിലാബുന്നാർ, മൂന്ന് തവണ, ഇത് നരകത്തിലെ നായ്ക്കളാണ്. എന്നിട്ട് ഇദ്ദേഹം ഈ അബു ഖാലിബ് എന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളോട് ചോദിച്ചു, നീ ഇവരുടെ നാട്ടിൽ നിന്നാണോ? എന്നിട്ട് പറഞ്ഞു, അള്ളാഹു നിന്നെ ഇവരിൽ നിന്ന് കാക്കട്ടെ, ഇവരുടെ ഷർറിൽ നിന്ന് അള്ളാഹു നിന്നെ കാക്കട്ടെ. ഷർറു ഖത്ല തഹ്ത അദീമിസ് സമാ, ആകാശത്തിന് താഴെ കൊല്ലപ്പെട്ട ഏറ്റവും വൃത്തികെട്ട കൊല്ലപ്പെട്ട വരിവനാണ്. ഖൈറു ഖത്ല മൻ ഖതലൂ, ഇവരുടെ കയ്യാൽ കൊല്ലപ്പെടുന്നവനാരോ അവരാണ് ഏറ്റവും നല്ല കൊല്ലപ്പെട്ടവർ. ഏറ്റവും ഷർറായ കൊല്ലപ്പെട്ടവരാരാണ്? ഇവരുടെ കൂട്ടത്തിൽ കൊല്ലപ്പെട്ടവർ. നേരത്തെ ഹദീസ് നിങ്ങൾ കേട്ടില്ലേ? റൗഫ് നബിയുടെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ? നബിസല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യ സമുദായത്തെ കൊല്ലുന്നത് പോലെ കൊല്ലുന്നു പറഞ്ഞത്. അതുപോലെ റസൂലുള്ളാഹി നബിസല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുന്നു, ഷർറു ഖത്ല തഹ്ത അദീമിസ് സമാ, ആകാശത്തിന് കീഴിലെ ഏറ്റവും മോശക്കാരായ കൊല്ലപ്പെട്ട ഒരുവരാണ്, ഇവരുടെ കയ്യാൽ കൊല്ലപ്പെടുന്നവരാണ് ഏറ്റവും നല്ല ആളുകൾ. എന്നിട്ട് അദ്ദേഹം സൂറത്തു ആലി ഇമ്രാനിലെ ആയത്തോ, യൗമ തബ്യദ്ദു വുജൂഹ് വ തസ്വദ്ദു വുജൂഹ്, ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസം, മുബ്തദികളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നിട്ട് അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇതാ ഇത് നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാണോ? ഇവർ നരകത്തിന്റെ നായ്ക്കളാണെന്ന്, ഇവർ കൊല്ലപ്പെടുന്നവർ ഏറ്റവും നല്ല മോശക്കാരിവരാണ്, ഇവരുടെ കയ്യാൽ കൊല്ലപ്പെടുന്നവരാണ് ഏറ്റവും നല്ല കൊല്ലപ്പെട്ടവർ എന്നൊക്കെ റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടതാണോ? അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ ഏഴ് വരെ അദ്ദേഹം എന്നു പറഞ്ഞു. ഇത്രയും തവണ കേട്ടില്ലായിരുന്നു ഞങ്ങളോട് പറയുമായിരുന്നില്ല. ഏഴ് തവണ എണ്ണീട്ട് അദ്ദേഹം പറഞ്ഞു, ഇത്രയും തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാൻ കേട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് ഇത് പറയുമായിരുന്നില്ല. നോക്കു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്ര മോശമായി വിശേഷിപ്പിച്ച വേറൊരു വിഭാഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഈ കൗമിനെ തിരിച്ചറിയുക. നിങ്ങൾക്കറിയുമോ, ഈ കൗമിന് ഒരുപാട് ഘട്ടങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആധുനിക കാലത്ത് ഇവർക്ക് കടന്നുപോയ ഘട്ടങ്ങൾ നമുക്ക് പലർക്കും അറിയാം. അവർ ഈ അടുത്ത കാലത്ത് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഇബ്നു ലാദൻ, ഉസാമ ബിൻ ലാദൻ. ഒരാൾക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഇതാ ഇമാം ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹം 1440 എന്ന് പറഞ്ഞാൽ 23 വർഷങ്ങൾക്ക് മുമ്പ്, ഇംഗ്ലീഷ് വർഷം പറഞ്ഞാൽ 1996, അതെ സെപ്റ്റംബർ 11 സ്ഫോടനത്തിനേക്കാൾ 5 വർഷം മുമ്പ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം നടത്തിയ പ്രസംഗം ആണ് അത് പുസ്തകമാക്കിയതാണ്. അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവയിൽ ഇത് കാണാം. അദ്ദേഹം പേരെടുത്തു പറഞ്ഞു, വനസിഹത്തിൽ മിസ്ഹാരി വൽ ഫഖീഹ് വബ്നു ലാദൻ വജമീഉ മൻ യസ്ലുകു സബീലഹും അയദഉ ഹാദ അത്തരീഖ അൽവഖീം വഅയത്തഖുല്ലാഹ് വയഹദറു നഖ്മതഹു വഗദബഹ്. പേരെടുത്ത് ഇബ്നു ലാദനെയും കൂടെ അവന്റെ കൂട്ടാളികളായ രണ്ടുപേരെയും പറഞ്ഞു, അവരീ നെറുകെട്ട മാർഗം ഉപേക്ഷിക്കട്ടെ, അള്ളാഹുവിന്റെ ശിക്ഷയും അവന്റെ കോപത്തെയും അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. ഈ കാലത്ത് ഈ ഹാരിയെ കുറിച്ച്, ഈ വൃത്തികെട്ട ഖവാരിജികളുടെ ഇമാമിനെ കുറിച്ച് ഇത് പറഞ്ഞ സലഫികളല്ലാത്ത ഒരു ആലിമിനെ കാണിച്ചു തരാൻ, ഇവിടെ സലഫികൾക്ക് നേരെ തീവ്രവാദത്തിന്റെ ചാപ്പകുത്താൻ നടക്കുന്ന മുഴുവൻ പേരെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഒരാൾക്കും സാധ്യമല്ല. ഇവർക്കൊക്കെ ആരാ വില്ലാദൻ? ഇമാമാണ്, അമീറുൽ മുഅ്മിനീൻ മുല്ല ഉമർ. ആരാ? കാന്തപുരത്തിന്റെ സെൻസിംഗിനെ എഴുതി വെച്ചതാണ്. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും അവരെ അറിയാതെ എഴുതിയതാണ്, ഒന്നുമല്ല, ഇത് കളിയാണ്. ഈ സൂഫികളുടെ ഈ വിഖ്വാനുകളൊക്കെ കളിയാണ് ഞങ്ങൾക്കെതിരെ. മനസ്സിലാക്കണം. നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചു, ഇവിടുത്തെ ആളുകൾ പോകാനല്ലാതെ എന്തിനാ പ്രോത്സാഹിപ്പിച്ചത്? ഇതാരാ സൂഫികളുടെ കഥയാണ്. പോകട്ടെ, ഇത് കഴിഞ്ഞു. 96 ഇയാൾ സ്ഫോടനങ്ങൾ ഒരുപാട് നടത്തി, ഒരുപാട് കഴിഞ്ഞു. 2011 എട്ട് വർഷം മുമ്പ് ഇയാൾ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടപ്പോ ഇതാ ഇന്ന് ഇപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ചില ഞാൻ ന്യൂലുകൾ ഇങ്ങനെ പറഞ്ഞെടുക്കുന്നുണ്ട്. NDF-കാര് ഇതൊക്കെ ഉള്ളിൽ വെച്ചിട്ട് വിവരം കിട്ടാൻ പറഞ്ഞെടുക്കണത് നിങ്ങളാണല്ലോ. നിങ്ങള് മെസ്സേജിൽ വരുന്നവനല്ലേ അവിടെ പോയത്. ഇവിടെ ബസ് ഇറങ്ങിയപ്പോ ഇവിടെ കയറിയിട്ടുണ്ടാവും. ഓന് നമ്മളായിട്ട് എന്ത് വന്നോ? ഇവിടെ മസ്ജിദ് എന്ന് പറഞ്ഞാൽ ഒരു പൊതു സ്ഥലമാണ്, പബ്ലിക് പ്ലേസ് ആണ്. ഇവിടെ എല്ലാവരും വരും, ആരും വരും. നമ്മുടെ ദർശകളിൽ പങ്കെടുക്കുന്നവരോ, അതുപോലെ നമ്മുടെ ഇവിടെ നമുക്ക് മുഖപരിചയമുള്ള ഒരാൾ സ്ഥിരമായിട്ട് വന്നാൽ, ഇപ്പോ പ്രസംഗിക്കുന്ന ഒരാൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരാൾക്ക് മുഖപരിചയം ആരുണ്ടാകുക? ഒരു എപ്പോഴെങ്കിലുമൊക്കെ ഇടക്കിടക്കെങ്കിലും ഒന്ന് മസ്ജിദിൽ ദർശനമൊക്കെ കാണുന്ന ആളുകളല്ലേ? അങ്ങനെ പോലെ ഞങ്ങൾക്ക് അറിയാത്ത ആളുകളാണ് ഇവിടത്തൊക്കെ പോയ ആളുകൾ. എല്ലാം ഇവിടെ തട്ടിയിട്ടാണ് പോയത്. ഇവിടെ പോപ്പുലർ ഫണ്ട്, അതിൽ നടന്ന്, അതിൽ കുളിച്ച്, അതിൽ കിടന്നുറങ്ങി, മൗദൂദിസവും സയ്യിദ് കുത്തുബിസവും കുത്തുബിന്റെ ഇസവും അരച്ച് കലക്കി കുടിച്ചവനാണ് പോയത്. വെറുതെ പറയുന്നതല്ല. ബില്ലാദൻ മരിച്ചപ്പോ ഇതാ പിറ്റേ അതേ മാസം ഇറങ്ങിയ തേജസ് ആണ് ഇതുങ്ങൾ. കണ്ടോ ഹായ്, എന്താ ഫോട്ടോ? ആരാ ഇത്? 95 ഇബ്നു ബാസാണ് ഞങ്ങളുടെ ഇമാം. ബില്ലാദനല്ല, നിങ്ങളെ ഇമാമാണ്. NDF-കാരാ, നിന്റെ ഇമാമാണ് ബില്ലാദൻ. എന്നിട്ട് നീ ഞങ്ങളെ പറഞ്ഞു നടക്കുന്നു? എവിടെയാണ് നിന്റെ ആശയം ഞങ്ങൾ പഠിപ്പിച്ചത്? ഞങ്ങളുടെ നമ്മുടെ ഇമാം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് നമ്മുടെ ഏറ്റവും വലിയ നേതാവ്. റസൂലുള്ളാഹിന്റെ വാക്കിനെതിരെ ഒരാളെ വാക്യം നമ്മൾ സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിൽ നമ്മൾ ദീൻ മനസ്സിലാക്കുന്നു. അഹ്ലു സുന്നത്തിന്റെ ഇമാമിങ്ങളെ മുഴുവൻ ഞങ്ങൾ ബഹുമാനിക്കുന്നു. ആ ഇമാമിങ്ങളിൽ മഹാനാണ് ഇബ്നു ബാസ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, മനസ്സിലാക്കുന്നു. പുറത്ത് നമുക്കൊരു മക്തബുണ്ട്, ലൈബ്രറി. നിങ്ങൾ പേരേണ്ടല്ലേ? മക്തബത്തുൽ ഇമാം ഇബ്നു ബാസ് അസ്സലഫിയ. ഇവരായിരുന്നെങ്കിൽ ചിലപ്പോ ഇബ്നുല്ലാദൻ എന്ന് പേരിടും. ഇതാ തേജസ്, രക്തസാക്ഷി. 2011 മെയ്യിൽ ഇറങ്ങിയതാണിത്. അയാൾ കൊല്ലപ്പെട്ട ശേഷം അവിടെയാണല്ലോ രക്തസാക്ഷി. അടിയിൽ എന്താണുള്ളതെന്നറിയോ? ഖുർആനിലെ അള്ളാഹിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരെ നിങ്ങൾ മരിച്ചവരെന്ന് പറയരുതെന്ന് ആയത്ത്. ഫ്രണ്ട് പേജിൽ കൊടുത്ത NDF-കാർ ഇപ്പൊ നമ്മളെ അവന്റെ കൈ ചൂണ്ടിട്ട് പറയാം നിങ്ങളാണ്. ഇതൊക്കെ സഹോദരങ്ങളെ, നമ്മളെ കയ്യിൽ തെളിവില്ലാഞ്ഞിട്ടല്ല. ഇനി പറയാൻ മനസ്സിൽ ഉദ്ദേശം വെച്ചവനും അവരങ്ങനെ ചിലരുണ്ട് നമുക്കറിയാം, അങ്ങനെ ചിലരുമുണ്ട് ഞങ്ങൾക്കറിയാം. അവരെ ഉള്ളിലിരിപ്പും പുറത്തു വന്നാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖോടെ ഞങ്ങൾ തകർക്കുക തന്നെ ചെയ്യും. ഇതൊക്കെ തെളിവുകളാണ്, നിഷേധിക്കാൻ സാധിക്കുമോ? എന്നിട്ട് ഇതാ തേജസ്സിൽ എഴുതിയതാണ്. ഒരു വാചകം മാത്രം ഞാൻ വായിക്കുകയാണ്, അവസാനിപ്പിക്കുകയാണ്. തേജസ്സിൽ ആ ലക്കത്തിൽ വന്നത് ഉസാമ ബില്ലാദന്റെ വധത്തോടെ ഈ പോരാട്ടം അവസാനിക്കുകയില്ല. വീണ്ടും ഇവനയക്കും എവിടത്തേക്ക്? പുതിയ വരുന്നത് ആരാണോ? ബഗ്ദാദിയോ ലവാഹിരിയോ? അവിടത്തേക്ക് ഞങ്ങൾ അയക്കും എന്നാണ്. ഉസാമ ബില്ലാദന്റെ വധത്തോടെ ഈ പോരാട്ടം അവസാനിക്കുകയുമില്ല. കാരണം അനീതിയുടെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു ലോകക്രമത്തിനെതിരെയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. രക്തസാക്ഷിയായ ഉസാമ വെറുമൊരു പ്രതീകം മാത്രം. തേജസ് ഇതുപോലെ പ്രബോധനത്തിൽ വന്നിട്ടുണ്ട്. പക്ഷേ മൗദൂദിസം കുറച്ച് പൗഡർ ഇട്ട് മറക്കാൻ തുടങ്ങിയപ്പോ ആണല്ലോ സംഭവം. അതുകൊണ്ട് എന്താ എഴുതിയതെന്നറിയോ? മൗദൂദിസം അത് പിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം പ്രബോധനക്കാർ കുറച്ച് അഡ്വാൻസ് ആയതുകൊണ്ട് അവരുടെ സൈറ്റിലൊക്കെ അങ്ങ് കിട്ടും. പോയി നോക്കാൻ നിൽക്കണ്ട, ആ കവർ വായിച്ചിട്ട് വെറുതെ വൃത്തികേട് ആരുടെയും കൽബിൽ വരണ്ടില്ല. മനസ്സിലാക്കാൻ തെളിവിന് പറഞ്ഞു എന്ന് മാത്രം. വായിക്കാൻ കൊള്ളാത്ത ചവറാണ് ഈ മുബ്തദികളുടെ ചവറുകൾ, ജമാഅത്തുകാരന്റെയും NDF-കാരന്റെയും ചവറുകൾ. അപ്പൊ അതിൽ വന്നതെന്താ? സാമ്രാജ്യത്വത്തിനെതിരിൽ ഒരു ക്രമമില്ലാത്ത ഒരു എന്താണ് ഒരു എന്തൊരു വാക്കുപയോഗിച്ചു. ജമാഅത്തുകാരുടെ പിന്നെ കടിച്ചാ പൊട്ടാത്ത വാക്കുകളാണല്ലോ, കുറച്ച് പണിയുണ്ട്. മൂന്നാലോട്ടം വായിച്ചാലേ മനസ്സിലാവുള്ളൂ. അത് പിന്നെ ഇതിൽ സാമ്രാജ്യത്വത്തിനെതിരിൽ ഒരു ക്രമമല്ലാത്ത അങ്ങനെ ഒരു വാക്കാണ് ഉപയോഗിച്ചത്. അങ്ങനത്തെ ഒരു പോരാട്ടമാണ് നടത്തിയത്. ഇത്ര ശരിയല്ല. എന്നാലും സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടം തന്നെയാണ്. നമ്മൾ പറയുന്നത് ഇസ്ലാമിനെതിരാണ് അവന്റെ പോരാട്ടം. ഇബ്നുല്ലാദന്റെ പോരാട്ടം ഇസ്ലാമിനെതിരാണ്. കാരണം എന്താ? അവന്റെ ആശയമാണ്. ഇതാ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. ബവാഹിർ പറഞ്ഞിട്ടുണ്ട്. എന്താ? അത്തരീഖു ഇലൽ ഖുദുസ് അബറൽ ഖാഹിറ. ഖുദുസിലേക്ക് യഹൂദികൾ കീഴടക്കി വെച്ച ഖുദുസിലേക്ക് ഞങ്ങൾക്ക് എത്താനുള്ള വഴി ഏതാ? മിസറിന്റെ തലസ്ഥാനം കാഹിറ, കൈറോ എന്ന് പറഞ്ഞാൽ ഇത് പൊളിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പറ്റും. അവർ എത്രയോ കിതാബുകൾ എഴുതി വെച്ചതാണ്. അടുത്തുള്ള ശത്രുവാണ് ആദ്യം തകർക്കേണ്ടത്. അപ്പോ സഹോദരങ്ങളെ, വേറെ എവിടെയും പോകാതെ മുസ്ലിം രാജ്യങ്ങളിൽ ബോംബൂട്ടിക്കണം എന്തിനാ? അത് അറിയാതെ പറ്റുന്നല്ല, അതൊരു റാസിഖത്തായ അഖീദയുടെ പുറത്താണ്, ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ്. കാരണം ഇതാണ് മുർത്തദ്ദുകൾ, ഇതാണ് ഒന്നാമത്തെ ശത്രുക്കൾ മുസ്ലിമീങ്ങൾ. ഇവരൊക്കെ മുർത്തദ്ദായിട്ടുണ്ട്, ഇവരാദ്യം കൊല്ലണം. ഇതില്ലാതെ പറഞ്ഞിട്ടുണ്ട്, അയാൾ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്, ഞങ്ങൾ അമ്പ് അമേരിക്കക്ക് നേരെ കൊള്ളുകയില്ല, നമ്മൾ എന്ത് ചെയ്യും, അവരിങ്ങോട്ടേക്ക് വരുത്തും എന്നിട്ട് കൊള്ളിക്കും. ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, അതായത് 95 റിയാദിൽ ഒരു സ്ഫോടനം നടക്കുകയുണ്ടായി. അതായത് റിയാദിൽ അമേരിക്കയുടെ ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു, അവിടെ സ്ഫോടനം നടത്തി. അമേരിക്കക്കാരായ നസ മുസ്ലിങ്ങളല്ലാത്തവർ കൊല്ലപ്പെട്ടു. നിങ്ങളെന്താ വിചാരിച്ചത്, സലഫി ഉലമാക്കൾ അതിനെ കൈയൊട്ടി പ്രോത്സാഹിപ്പിച്ചിരുന്നോ? ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം തന്റെ ഖുത്ബയിലൂടെ പറഞ്ഞു, ഇതാ ഇന്നിവർ അഹ്ലുൽ ദിമ്മത്തിനെ കൊന്നു, ഇന്ന് നമ്മളുമായി കരാറിലുള്ള ഈ മുസ്ലിങ്ങളല്ലാത്തവരെ കൊന്നു, നാളെ ഇവർ അഹ്ലുൽ ഖിബ്ലയെ കൊല്ലും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അതിൽ പങ്കെടുത്തവരൊക്കെ പിടിച്ചു. പിടിച്ചപ്പോൾ അവർ മൊഴി കൊടുത്തെന്താറിയോ, ഞങ്ങൾ ഇത് ചെയ്തത് ഇവിടെ സ്ഫോടനം ഉണ്ടായി കുഴപ്പമുണ്ടായാൽ അമേരിക്ക ഇവിടെ വരും, സൗദിക്ക് വരും. നോക്കണ എത്ര വൃത്തികെട്ട മനസ്സാണ് ഇവരുടെ നോക്ക്. കാരണം കുഴപ്പത്തിലേ ഇവർ വളരുള്ളൂ, കുഴപ്പമുണ്ടാക്കണം അന്ന് ഇവർക്ക് വളരാൻ അവസരമായി. നിങ്ങൾ ഇതൊന്ന് ചുരുക്കി ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് ചിന്തിച്ചു നോക്ക്, ഇതന്നെയാണ് NDFR ഇവിടെ ചെയ്യുന്നത്. ഇത് തന്നെ മുസ്ലിം ഉമ്മത്തിന് വല്ല കുഴപ്പമുണ്ടോ? നിങ്ങൾ വിചാരിക്കേണ്ട, അവർ സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടാണ്, പാർട്ടി വളർത്താനാണ്. അവരെന്ത് ചെയ്യും, മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാൽ അവർ സന്തോഷിക്കും. ഇപ്പൊ നേരത്തെ ഒരു സഹോദരി ഇസ്ലാമിലേക്ക് വന്ന സഹോദരിയുടെ പ്രശ്നം ഉണ്ടായപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് NDFR എന്തിനാ ചെയ്ത്, അവൻ ആവേശമാണ് അത്, അവന്റെ പാർട്ടി വളർത്താനുള്ള മൈലേജ് കൂട്ടാനുള്ള ആയുധമായിട്ടാണ് അവൻ ഉപയോഗിക്കുന്നതിനൊക്കെ. ഇവരില്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. നിങ്ങൾ വിചാരം മുസ്ലിമീങ്ങൾ ഇതിനു മുമ്പ് എത്ര കേസ് നടത്തിയിട്ടുണ്ട് ഇവരുണ്ടായിട്ട? അല്ല സഹോദരങ്ങളെ, നോക്ക് കുഴപ്പങ്ങളില്ലാത്ത ഇപ്പൊ നോക്ക്, ഇപ്പൊ എന്തെങ്കിലും കുഴപ്പം നടക്കുന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്തെങ്കിലും മുസ്ലിങ്ങളെ തട്ടാതെ പോകുന്ന കുഴപ്പം നടക്കുന്നുണ്ടോ, ഇവരിടപെട്ട് മുസ്ലിമീങ്ങളിലൊക്കെ അത് വലിച്ചുകൊണ്ടിരും. എന്തിനാ, നിങ്ങൾ നോക്കിക്കോ, ഞാൻ പറഞ്ഞു, നിങ്ങൾ എഴുതി വെച്ചോളൂ. നിങ്ങൾ ഞാൻ പറയുന്നത് ഇവരുടെ സ്വഭാവമാണത്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള പണിയെടുക്കും. കാരണം എന്നാലേ ഓന് മാർക്കറ്റുള്ളൂ, അവന്റെ പണി ഇവിടെ നടക്കുക. ചളിവെള്ളത്തിൽ ഇത് വളരുള്ളൂ രണ്ടും, ഇതിന്റെ അപ്പുറത്തേക്ക് വേറൊരു രക്ഷയുണ്ട്, അതും ഇതും രണ്ടും ചളിവെള്ളത്തിലേ വളരുള്ളൂ. അപ്പൊ ഇവിടെ കുളം കലക്കണം, കുഴപ്പമുണ്ടാക്കണം. ഒരു കുഴപ്പമില്ലാത്തടത്ത് പോയിട്ട് മുസ്ലിങ്ങളോട് കളിക്കാൻ പോവാ, നമ്മൾ കാണിച്ചു തരാം എന്ന് പറയും. നിങ്ങൾ അപ്പുറത്ത് കളിക്കണം, ഇങ്ങോട്ട് വാ. കാരണം കളിക്കാൻ വന്നാലേ ഇവന് റോളുള്ളൂ, ഇവന് സമാധാനത്തിൽ ഇത് വളരൂല. നമ്മുടെ ദാവത്ത് സമാധാനത്തിലാണ് വളരുക, നമ്മുടെ സമാധാനത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്, നിർഭയത്വത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംസാരവും ഒരുമിച്ചുകൂടലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യഥാർത്ഥ ജിഹാദായി സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ ശർറുകളിൽ നിന്നും ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നുള്ള മുസ്ലിമീങ്ങൾ, മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിൽ നിന്നുള്ള ഈ ഇതുപോലുള്ള ആളുകളുടെ ഷറിൽ നിന്നും, പുറത്തുള്ളവരുടെ ഷറിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഖവാരിജുകളെ അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുമാറാകട്ടെ. ഈ ISനെയും ദാഇഷിനെയും അവരുടെ പേരിൽ സംസാരിച്ച് മുസ്ലിമീങ്ങളെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവനെയും അള്ളാഹു സുബ്ഹാനഹു വതആല നശിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ദുആ, നമ്മുടെ ഈ പ്രവർത്തനം സ്വീകരിക്കുമാറാകട്ടെ.